ولي الصالحين، وأشهد أن محمدًا عبده ورسوله، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്ന റിസാല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അന്നജ്ദി റഹിമഹുള്ള അദ്ദേഹം രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിസാലകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് അൽ ഉസൂൽ സിത്ത എന്നാണ് അദ്ദേഹം ഈ റിസാലക്ക് പേരിട്ടിട്ടുള്ളത്. നമുക്കറിയാം ഉസൂൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അടിസ്ഥാനം എന്ന് മലയാളത്തിൽ പറയും. അറബിയിൽ മാ യുബ്ന അലൈഹി ഗൈറുഹു, ഏതൊന്നിൻ്റെ മുകളിലാണോ മറ്റുള്ളത് കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ തറക്ക് അസ്ല് എന്ന് പറയും. കാരണം അതിൻ്റെ മറ്റു ഭാഗങ്ങൾ നിൽക്കുന്നത് ആ അടിത്തറയുടെ മുകളിലാണ്, അതാണ് അസ്ല് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദീനിൻ്റെ അനേകം മസലകൾ, ദീനിൻ്റെ അനേകം വിഷയങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത് ഈ ആറ് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ആറ് അടിസ്ഥാനങ്ങൾ, ഉസൂലുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകെ കൂടെ ദീനിന് ആറ് റുക്നുകൾ അല്ലെങ്കിൽ നെടുന്തൂണുകളാണുള്ളത്, അദ്ദേഹം ഈ പറയുന്ന ആറ് കാര്യങ്ങളാണ്, അത് മാത്രമാണ് ദീനിൻ്റെ അടിസ്ഥാനം എന്നല്ല. നേരെ മറിച്ച് ഈ ആറ് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്, അതുപോലെ ധാരാളം വിഷയങ്ങളുണ്ട്. ആ ധാരാളക്കണക്കിനുള്ള ഇസ്ലാമിൻ്റെ അടിത്തറകളിൽ നിന്ന് ആറെണ്ണം അതിൻ്റെ പ്രസക്തി മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു എന്ന് മാത്രം. പ്രത്യേകിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹം പ്രബോധനം ചെയ്ത സമൂഹത്തിൻ്റെ ആവശ്യം പരിഗണിച്ചും അവർക്കിടയിൽ മറഞ്ഞുപോയ, അവർക്കിടയിൽ വിസ്മരിക്കപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടും അദ്ദേഹം തിരഞ്ഞെടുത്തു എന്ന് മാത്രം. ഈ ആറ് കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിൻ്റെ ഉസൂലുകൾ എന്ന് ഇതിനർത്ഥമില്ല. ഈ ആറ് കാര്യങ്ങൾക്കും പൊതുവായി ഉള്ള ചില പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആറ് കാര്യങ്ങളും ഒന്നിച്ച് പറഞ്ഞത്? ഈ കിതാബ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പണ്ഡിതന്മാർ മൂന്ന് കാരണങ്ങൾ പറഞ്ഞതായി കാണാം. ഒന്നാമത്തേത്, ഈ ആറ് ഉസൂലുകളും മുത്തവാത്തിറായി ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളതാണ്. എന്താണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ? മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എണ്ണി കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും തെളിവുകൾ, ധാരാളക്കണക്കിന് നസ്സുകൾ, ആയത്തുകളും ഹദീസുകളും ഈ വിഷയങ്ങളിൽ ഓരോന്നിലും ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ രണ്ടാമത്തെ പ്രത്യേകത, ഈ ആറ് വിഷയങ്ങൾക്ക് പൊതുവായിട്ടുള്ള രണ്ടാമത്തെ പ്രത്യേകത, ഈ ആറ് കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ, ഒരു കൂട്ടം മുസ്ലിമുകളുടെ അവരുടെ ദീനും ദുനിയാവും നേരെയാകാൻ ആവശ്യമാണ്. ഈ ആറ് കാര്യങ്ങളില്ലാതെ അവരുടെ ദീൻ നേരെ നിലനിൽക്കുകയില്ല. ദുനിയാവോ? ദുനിയാവെന്ന് പറഞ്ഞാൽ എപ്പോഴും ദീനിൻ്റെ പിറകിലാണ്. ഒരു സമൂഹത്തിൻ്റെ ദീൻ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അവരുടെ ദുനിയാവ്. അതുകൊണ്ട് തന്നെ ദീനും ദുനിയാവും നേരെയാകാൻ ആവശ്യമായ കാര്യങ്ങളാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദുനിയാവിന് നിലനിൽപ്പുള്ളൂ. ഇമാം സുഹൈരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം, വഫീ നഅശിൽ ഇൽമി സബാതു അദ്ദുനിയാ വദ്ദീൻ. ഇൽമ് പ്രചരിക്കുന്നതിലാണ് ദീനിൻ്റെയും ദുനിയാവിൻ്റെയും നിലനിൽപ്പ്. ഇങ്ങനെയുള്ള പല വാക്കുകളും സലഫുകളുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? കാരണം ദീൻ എങ്ങനെയാണോ നിലനിൽക്കുന്നത്, അതിൻ്റെ ഇസ്തിഖാമത്ത് എങ്ങനെയാണോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു ഖൗമിൻ്റെ ദുനിയാവും ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞതുപോലെ, വലു അന്ന അഹ്ലുൽ ഖുറാ ആമനു വത്തഖു, ഒരു സമുദായം, ഒരു കൂട്ടം ആളുകൾ, ഒരു നാട്ടുകാർ, അവർക്ക് ഈമാനും തഖ്വയും ഉണ്ടായിരുന്നെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിം മിനസ്സമാഇ വലർ, ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് ബറക്കത്ത്, അനുഗ്രഹം നാം തുറന്നു കൊടുക്കുമായിരുന്നു. വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ നിഷേധിച്ചു തള്ളി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ പ്രവൃത്തിക്ക് യോജിച്ച രീതിയിൽ നാം അവരെ പിടികൂടി. അല്ലാഹു തആല ദുനിയാവിൽ പോലും അനുഗ്രഹങ്ങൾ ചെയ്യുക, ബറക്കത്ത് ചെയ്യുക, ഉപകാരപ്പെടുന്ന യഥാർത്ഥ അനുഗ്രഹങ്ങൾ ചെയ്യുക ദീനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദീനില്ലാത്ത ആളുകളെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, എന്താണ്? ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. അല്ലാഹു തആല നിഷേധികളെക്കുറിച്ച് പറയുകയാണ്, അവർ അള്ളാഹുവിൻ്റെ ഉത്ബോധനം, വഹി, അത് മറന്നു കളഞ്ഞപ്പോൾ ഫതഹ്നാ അലൈഹിം കുല്ലി ഷൈ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അവർക്ക് എല്ലാ വസ്തുവകകളും തുറന്നു കൊടുത്തു. രണ്ട് ആയത്തുകൾ തമ്മിൽ വ്യത്യാസം നോക്കൂ. ദീനുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫതഹ്നാ അലൈഹിം ബറഖാത്തിൻ, അവർക്ക് ബറക്കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അല്ലാത്തവരെ കുറിച്ച്, നിഷേധികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, കണ്ടതെല്ലാം അവർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ദുനിയാവ് പോലും ഉണ്ടാവുക ദീൻ നേരെ ചൊവ്വയാകുമ്പോൾ മാത്രമാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ആറ് കാര്യങ്ങളുടെയും മറ്റൊരു പ്രത്യേകതയാണ്, ഇവ നേരെയായാൽ മാത്രമേ ഒരു സമുദായത്തിൻ്റെ, ഉമ്മത്തിൻ്റെ ദീനും ദുനിയാവും നേരെയാവുകയുള്ളൂ. അത് ഈ ആറ് കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. മൂന്നാമത്തെ പൊതുവായ ഗുണം, ഈ ആറ് കാര്യങ്ങൾക്കുമുള്ള പൊതുവായ വിശേഷണം എന്താണ്? ഈ ആറ് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിരിക്കെ, ഹദീസുകളിൽ മുത്തവാത്തിറായിരിക്കെ തന്നെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള ധാരണ നമ്മൾ നോക്കിയാൽ അബദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബഹുഭൂരിപക്ഷം മുസ്ലിമുകൾക്കും ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ് അല്ലെങ്കിൽ അജ്ഞതയിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യം ഇതിലുണ്ട്. വിഷയം അങ്ങേയറ്റം പ്രസക്തമാണ്, അതുപോലെ അങ്ങേയറ്റത്തെ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും ധാരാളക്കണക്കിന് തെളിവുകൾ, ആയത്തുകളും ഹദീസുകളുമുണ്ട്. പക്ഷേ മനസ്സിലധികം ആളുകൾക്കും ഈ വിഷയങ്ങൾ അറിയില്ല. ഈ മൂന്ന് സ്വഭാവങ്ങൾ, ഈ മൂന്ന് ഗുണങ്ങൾ ഈ പറഞ്ഞ ആറ് അസലുകൾക്കും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ റിസാല വായിക്കുമ്പം. ഇനി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് വായിക്കാം. ഒന്നാമതായി ആമുഖമായിട്ട് അദ്ദേഹം പറയുകയാണ്, മിൻ അഅജബിൽ ഉജാബ്, ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. വ അക്ബറിൽ ആയാത്തി ദാല്ലതി അലാ ഖുദ്രത്തി അൽ മലികുൽ ഖല്ലാബ്, രാജാധികാരമുള്ള എല്ലാവരെയും അടക്കി ഭരിക്കുന്നവനായ അള്ളാഹുവിൻ്റെ ഖുദ്രത്ത് തെളിയിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. വലിയ അത്ഭുതവും അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ഖുദ്രത്തുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുമായ ഒരു കാര്യമാണ്. എന്താണ് സിത്തത്ത് ഉസൂലിൻ ബയ്യനഹ അല്ലാഹു തആല, അല്ലാഹു തആല വിശദീകരിച്ചു തന്നിട്ടുള്ള ആറ് ഉസൂലുകൾ, ഈ കിതാബിൽ പറയുന്ന ആറ് കാര്യങ്ങൾ, ഈ കിതാബിന്റെ ഉള്ളടക്കം അള്ളാഹുവിന്റെ ഒരു ഖുദ്രത്ത്, അള്ളാഹുവിന്റെ ഖുദ്രത്തിനുള്ള ഒരു തെളിവാണെന്നാണ് ഷെയ്ഖ് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ആറ് കാര്യങ്ങൾ അള്ളാഹു തആല അങ്ങേയറ്റം വിശദീകരിച്ചിട്ടുണ്ട്. വളരെ ലളിതമായ കാര്യങ്ങളുമാണ്, ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. എന്നിട്ടും അള്ളാഹു തആല ധാരാളമായി വിശദീകരിച്ചു, എന്നിട്ടും വളരെ ബുദ്ധിയുള്ളവരായ മനുഷ്യർ പോലും ഇത് മനസ്സിലാക്കുന്നില്ല. അതാണ് അത്ഭുതം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിന്റെ ഖുദ്രത്ത് ഹിദായത്ത് കൊടുക്കുന്നത്, അതുപോലെ ദലാലത്തിലാക്കുന്നത് അല്ലാഹുവാണ്. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ മൻ യുദ്ലില്ലാഹു ഫലാ ഹാദിയ ലഹ വയദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു ആർക്കാണോ ഹിദായത്ത് കൊടുക്കുന്നത് അവനെ പഴപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അല്ലാഹു ആരെയാണോ ദലാലത്തിൽ കൈവിട്ട് കളയുന്നത് അവന് ഹിദായത്ത് ലഭിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാര്യങ്ങൾ. ഷെയ്ഖ് പറയുകയാണ്, സിത്തത്ത് ഉസൂൽ, ആറ് കാര്യങ്ങൾ, ബയ്യനഹ അല്ലാഹു തആല ബയാനൻ വാദിഹൻ, അല്ലാഹു തആല വളരെ വ്യക്തമായി വിശദീകരിച്ചു ഈ ആറ് കാര്യങ്ങൾ. ലിൽ അവാം, സാധാരണക്കാർക്ക്. ഈ ആറ് കാര്യങ്ങൾ ആഴത്തിൽ ദീൻ പഠിച്ച പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളല്ല, ലിൽ അവാം, സാധാരണക്കാരായ മുസ്ലിമുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിച്ചു. ഫൗഖമാ യദുന്നു ദാനൂൻ, ഒരു മനുഷ്യൻ, സാധാരണ ആളുകൾ അവർ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ വിശദീകരണം, നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ അധികം അല്ലാഹു തആല ലളിതമായി വിശദീകരിച്ചിട്ടുണ്ട്. ثم بعد هذا എന്നിട്ടും غلط فيها كثير من اذكياء العالم, ഈ ലോകത്ത് തന്നെ എണ്ണപ്പെട്ട ബുദ്ധിമാന്മാർ എന്ന് പറയാവുന്ന ആളുകൾ പോലും ഇതിൽ പിഴച്ചു പോയിരിക്കുന്നു. وعقلاء ابني ادم, മനുഷ്യവംശത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയാവുന്ന ആളുകൾ പോലും ഈ വിഷയങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല. ഇല്ല അഖല്ലൽ ഖലീൽ, ഒരു ചെറിയ ന്യൂനപക്ഷം ഒഴികെ. ഈ വാക്ക് വളരെ പ്രസക്തമാണ് അല്ലെ? ഒരു ന്യൂനപക്ഷം ഒരു കാര്യം പറയുക എന്നുള്ളത് അത് ബാത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് പല ആളുകളും കാണുന്നത്. ഈ പറയുന്ന ആളുകൾ കുറവാണല്ലോ എന്ന കാര്യം, അതൊരിക്കലും ഒരു ബാത്തിലിൻ്റെ അടയാളമല്ല, ഹക്കിൻ്റെ അടയാളവുമല്ല. ഒരു കാര്യം പറയുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്നുള്ളതോ കൂടുതലാണെന്നുള്ളതോ അത് ഹക്കോ ബാത്തിലോ തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ല. പക്ഷേ എണ്ണം കുറവ് എന്നുള്ളത് ഹക്കിൻ്റെ ഒരു അടയാളമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അത് ഹക്കിനോട് അടുത്തതായിരിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ധാരാളം ആയത്തുകൾ പറഞ്ഞിട്ടുള്ളതാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, ഭൂരിപക്ഷം ആളുകളുടെയും ഈമാൻ, വിശ്വാസം ശിർക്ക് കലർന്നതാണ്. അതുപോലെ വഇൻ തുത്ഉ അക്സറ മൻ ഫിൽ അർദി യുദല്ലൂകാൻ സബീലില്ല, ഭൂരിപക്ഷത്തെ പിന്തുടർന്നാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തന്നെ പഴപ്പിച്ച് കളയും. ഈ ഭൂരിപക്ഷത്തെ ആക്ഷേപിച്ചിട്ടാണ് കൂടുതൽ ആയത്തുകളും ഹദീസുകളും ഉള്ളത്, വളരെ അപൂർവമായിട്ട് മാത്രമേ മറിച്ചു വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എണ്ണപ്പെരുപ്പം എന്നുള്ളത് ഒരു കാര്യം ഹക്ക് ബാത്തിൽ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ല. അതുപോലെ ഈ ആറ് കാര്യങ്ങളുടെ പ്രാധാന്യം അത് ഷെയ്ഖുൽ ഇസ്ലാം ഈ മുഖദ്ദിമയിൽ വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഖുദ്രത്തിനുള്ള ഒരു തെളിവാണ്, നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഒന്നാമത്തെ അസ്ല് അദ്ദേഹം പറയുകയാണ്, ഖാല റഹിമഹുല്ലാ, അൽ അസ്ലുൽ അവ്വൽ ഇഖ്ലാസുദ്ദീനില്ലാഹി തആല വഹ്ദഹു ലാ ശരീക ലഹു, ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസ് ഉള്ളതാക്കുക. ഇഖ്ലാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാരെ വാക്ക് വിശദീകരിച്ചത് കാണാം. ഖലസ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖലുസ എന്ന് പറഞ്ഞാൽ ശുദ്ധമായി, കലർപ്പുകളിൽ നിന്ന് മുക്തമായി എന്നാണ് വാക്കിന്റെ അർത്ഥം. ലബനൻ ഖാലിസൻ എന്ന വാക്ക് ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്താണ് ശുദ്ധമായ പാൽ? ആ പാൽ വരുന്ന വഴിയിലുള്ള അതിൻ്റെ ചുറ്റുപാടുമുള്ള രക്തമോ മറ്റ് ഈ മൃഗത്തിൻ്റെ വയറ്റിലുള്ള മാലിന്യങ്ങളോ ഒന്നും കലരാതെ ശുദ്ധമായ രൂപത്തിൽ അള്ളാഹു തആല പാൽ പുറത്തു കൊണ്ടുവന്നു. അത് അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതകരമായ ദൃഷ്ടാന്തമായി ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ലബനൻ ഖാലിസൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കലർപ്പില്ലാത്തത്. അതുപോലെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ദീൻ നമ്മൾ പരലോകത്ത് പ്രയോജനം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അത് ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഖാലിസായിരിക്കുക, മറ്റൊരു കലർപ്പും അതിൽ വരാതിരിക്കുക. അതാണ് ഇഖ്ലാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ചില ഉലമാക്കൾ ഇഖ്ലാസിന്റെ ഒരു തഅരീഫായിട്ട് പറഞ്ഞത് കാണാം, തസ്ഫിയത്തുൽ അമൽ, അമലിനെ ശുദ്ധീകരിക്കുക, ബിഖാലിസിൻ നിയ്യ, നല്ല നിയ്യത്ത് കൊണ്ട് നമ്മുടെ അമലുകൾ ശുദ്ധീകരിക്കണം. നമ്മുടെ ശരീരവും വസ്ത്രമൊക്കെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ദീൻ, നമ്മുടെ അമലുകൾ, നമ്മുടെ ഇബാദത്ത് ശുദ്ധീകരിക്കണം. അതെന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കുക? വെള്ളം കൊണ്ടല്ല, വിസ്വാലിഹിന്നിയ്യ അല്ലെങ്കിൽ ബിഖാലിസിന്നിയ്യ, നല്ല നിയ്യത്ത് കൊണ്ട്. എന്തിൽ നിന്നാണ് ശുദ്ധീകരിക്കേണ്ടത്? നമ്മുടെ അമലിൽ നിന്ന് നമ്മൾ മാറ്റേണ്ട, തുടച്ചു നീക്കേണ്ട മാലിന്യം എന്താണ്? അൻ ഷവാഇബി ശിർക്ക്, ഷിർക്കിന്റെ കലർപ്പുകൾ, ഷിർക്കിന്റെ ഒരു ചെറിയ കലർപ്പ് പോലുമില്ലാതെ അമലുകൾ ശുദ്ധീകരിക്കുക, അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഈ ഇഖ്ലാസിനെ ബാധിക്കുന്ന കലർപ്പുകൾ, അത് ഇഖ്ലാസിനെ തീരെ ഇല്ലാതാക്കുന്ന കലർപ്പുകളുണ്ട്, ഷിർക്കുൻ അക്ബർ. അതുപോലെ ഇഖ്ലാസിനെ സാരമായി ബാധിക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന, ആ അമൽ ബാത്തിലാക്കി കളയുന്ന തരത്തിലുള്ള കലർപ്പുകളുണ്ട്, ഷിർക്കുൻ അസ്ഗർ ആയിട്ടുള്ള റിയാവും മറ്റു കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും നമ്മുടെ ദീൻ ശുദ്ധിയാക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. ഇഖ്ലാസുദ്ദീൻ ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക നമ്മുടെ ഇബാദത്തുകൾ. ലാ ശരീക ലഹു, അവനൊരു പങ്കാളികളുമില്ല. വബയാനു ദിദ്ദിഹി, ഇതിന്റെ നേരെ വിപരീതം. അപ്പൊ ഖുർആനിൽ അള്ളാഹു തആല ഏറ്റവും വ്യക്തമായി വിശദീകരിച്ച കാര്യങ്ങൾ, അതാണ് ഈ കിതാബിന്റെ ഉള്ളടക്കം. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ കിതാബിന്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കാതെ ഇത് വായിച്ചാൽ നമുക്ക് വേണ്ട പ്രയോജനം ഉണ്ടാകുകയില്ല. എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മൾ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതിയാൽ, അല്ലെ, നമ്മളിപ്പോൾ കുറേ ഖുർആൻ ക്ലാസ് കേൾക്കും. ചില ആൾക്കാരുടെ ഖുർആൻ ക്ലാസ് കേട്ടാൽ ഖുർആനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്തായിരിക്കും? ഖുർആൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പുസ്തകമാണ്, രാഷ്ട്രീയം പഠിപ്പിക്കാൻ വന്ന ഒരു പുസ്തകമാണ് എന്ന് തോന്നിപ്പോകും. ചില ആളുകളുടെ ക്ലാസ് കേട്ടാൽ ഖുർആൻ ഒരു വിപ്ലവ ഗ്രന്ഥമാണെന്ന് തോന്നും. ചില ആളുകൾ ഖുർആൻ പഠിപ്പിക്കുന്നത് കേട്ടാൽ ഇത് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയതാണെന്ന് തോന്നിപ്പോകും. നഊദുബില്ല. നേരെ മറിച്ച് ഖുർആന്റെ ഒരു ഖുലാസ, ഖുർആൻ അള്ളാഹു തആല ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്ന് ശേഖ് ഇവിടെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താണ്? തൗഹീദാണ്, ഇഖ്ലാസാണ്. അതുപോലെ തന്നെ വബയാനുദ്ദിഹി, അതിന്റെ നേരെ വിപരീതം, അല്ലദീ ഹുവ ശിർക്കു ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്ന് പറയുന്ന ശിർക്ക്, തൗഹീദിന്റെ നേരെ വിപരീതം. അതെന്താണ്? എന്തൊക്കെ വാക്കുകളാണ്, പ്രവൃത്തികളാണ് ശിർക്കാവുക? എന്താണ് ശിർക്കിന്റെ ഗൗരവം? ഇങ്ങനെയുള്ള വിശദീകരണം, ഈ തൗഹീദിന്റെ നേരെ വിപരീതമായ ശിർക്കിനെ സംബന്ധിച്ചുള്ള വിശദീകരണം. വകൗനു അക്സരിൽ ഖുർആനി ലിബയാനി ഹാദൽ അസൽ, ഖുർആനിന്റെ ബഹുഭൂരിപക്ഷം ആയത്തുകളും ഖുർആനിലെ അധികമായത്തുകളും ഈ കാര്യം വിശദീകരിക്കാനാണ് വന്നിട്ടുള്ളത്. മിൻ വുജൂഹിൻ ശത്ത, പല രൂപത്തിൽ, പല ശൈലികളിൽ ഈ രണ്ടു വിഷയങ്ങൾ, തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഖുർആനിലെ ഒന്നാമത്തെ അസൽ. ബികലാമിൻ യഫ്ഹമുഹു അബ്ലദുൽ ആമ്മ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, സാധാരണക്കാരെന്നല്ല, അബ്ലദുൽ ആമ്മ, ബലീദ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവൻ എന്നാണ്, മണ്ടൻ എന്നാണ് അർത്ഥം. അപ്പൊ സാധാരണക്കാരിൽപ്പെട്ട ഏറ്റവും വലിയ മണ്ടന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും ലളിതമായി തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്ന് വിശദീകരിക്കുക. ഇതാണ് ഖുർആന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഇതാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ ലളിതമായി വിശദീകരിച്ചിട്ടുള്ള ഒന്നാമത്തെ യാഥാർത്ഥ്യം, തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അസലായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ചുരുക്കം? തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, ഇത് പഠിപ്പിക്കുകയാണ് ഖുർആനിന്റെ ലക്ഷ്യം. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ സംസാരത്തിൽ കാണാം, ധാരാളം ഉലമാക്കൾ പറഞ്ഞതായി കാണാം, അറിയപ്പെട്ട കാര്യമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം അകവച്ചു കൊടുക്കുക, അതാണ് തൗഹീദ്. അത് അള്ളാഹുവിന്റെ റുബൂബിയ്യത്താവാം, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത്, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്. അതുപോലെ തൗഹീദുൽ ഉലൂഹിയത്ത്, അള്ളാഹുവിന് വേണ്ടി നമ്മോട് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞ അടിമകളുടെ പ്രവൃത്തികൾ, നമസ്കാരം, അതുപോലെ ദുആ, സുജൂദ്, സത്യം ചെയ്യൽ, ബലിയർക്കൽ, ഇങ്ങനെ നമ്മോട് അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ച് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. അതുപോലെ അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തും, അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള മനോഹരമായ നാമങ്ങൾ, അത് അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുക, സ്ഥിരീകരിക്കുക. അള്ളാഹുവിനെ തൊട്ട് അവൻ നിഷേധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതുപോലെ അള്ളാഹുവിന്റെ വിധി മറികടക്കാൻ, വലാ മുഅഖിബ ലി അംരി, അവന്റെ കൽപ്പന, അത് ആ കൽപ്പന പുനഃപരിശോധിക്കാൻ അല്ലെങ്കിൽ അത് ദുർബലപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇങ്ങനെ അള്ളാഹുവിനെ തൊട്ട് നിഷേധിച്ചിട്ടുള്ള ന്യൂനതകൾ, അത് നിഷേധിക്കുക. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ തൗഹീദ്. ഇതിന്റെ നേരെ വിപരീതമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ മുഴുവൻ, ഖുർആനിലെ അധികമായത്തുകളും ഈ വിഷയമാണ് എന്നാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത്. ഇതാ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഈ വാക്ക് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതിന്റെ അസല് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹമാണ് ഇക്കാര്യം ഏറ്റവും വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കായിട്ടാണ് ഇത് കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൽ നിന്നാണ് മറ്റു പണ്ഡിതന്മാരത് എടുത്തിട്ടുള്ളത്. അതായത് ഖുർആൻ മുഴുവനും തൗഹീദാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആൻ മുഴുവനും തൗഹീദാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇബ്നുൽ ഖയ്യിം അത് വിശദീകരിച്ചത് കാണാം. ഒന്നുകിൽ ഖുർആനിലെ ഏതൊരു ആയത്തും, ഖുർആനിലെ ഏതൊരു ആയത്തെടുത്ത് നോക്കിയാലും ഒന്നുകിൽ അതെന്തായിരിക്കും? തൗഹീദ് കൊണ്ടുള്ള കൽപ്പനയായിരിക്കും. ഉഅബുദുല്ലാഹ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. യാ ഖൗമി മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, യാ ഖൗമി ഉഅബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല, ആരാധന അർഹിക്കുന്ന മറ്റൊരുത്തനില്ല. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹു മാത്രമാകുന്നു ഹക്കായിട്ടുള്ള ഇലാഹ്. ഇങ്ങനെ നേർക്കു നേരെ തൗഹീദ് കൽപ്പിക്കുന്നതായിരിക്കും ആ ആയത്ത്. നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങളിപ്പോൾ ഇരുന്ന് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏതൊരാത്തെടുത്ത് ഓർത്ത് നോക്കും, ആ ആയത്തൊന്നുകിൽ തൗഹീദ് നേരിട്ട് കൽപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നഹ്യുൻ അൻ റിദ്ദിഹി, ഈ തൗഹീദിന്റെ നേരെ വിപരീതത്തെക്കുറിച്ചുള്ള നഹ്യായിരിക്കും, വിലക്കായിരിക്കും, ഷിർക്കിനെ കുറിച്ചുള്ള വിലക്ക്. അല്ലാഹുൽ പങ്കുചേർക്കരുത്. വലാ തജ്അലു ലില്ലാഹി അന്ദാദൻ ഫലാ തജ്അലു ലില്ലാഹി അന്ദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് സൃഷ്ടികർമ്മം നടത്തിയത് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ സ്വീകരിക്കരുത്. ഇങ്ങനെ ശിർക്കിനെത്തോട്ടുള്ള നേർക്കു നേരെയുള്ള വിലക്കായിരിക്കും. ഔ ബയാനു ഹാലിൽ മുവഹ്ഹിദീൻ, അല്ലെങ്കിൽ മൂന്നാമത്തെ വിഷയം എന്താണ്? മുവഹ്ഹിദീങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ആയത്തുകളായിരിക്കും. അല്ലെ, ഇപ്പൊ സ്വർഗത്തിനെ കുറിച്ചുള്ള ആയത്ത് ഇന്നലിൽ മുത്തഖീന മഫാസ, ഈ ആയത്ത് എന്താണ് തൗഹീദുമായിട്ടുള്ള ബന്ധം? അത് മുവഹ്ഹിദീങ്ങളെ കുറിച്ചുള്ള ആയത്താണ്. ആ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ മുവഹ്ഹിദീങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ആളുകൾ ഖുർആൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പോരായ്മ കൊണ്ടാണ് നമുക്കത് ഓർമ്മ വരാത്തത്. കാരണം മുത്തഖീങ്ങൾ എന്ന് കൊണ്ട് വിശദീകരിക്കുക, അവർ കള്ളുകുടിക്കൂല, അവർ ഹറാമിലേക്ക് നോക്കുകയില്ല, അവരത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും വലിയ മുത്തഖി ആരാണ്? തൗഹീദുള്ളവനാണ്. തൗഹീദില്ലാതെ ഈ തഖ്വ, അല്ലെങ്കിൽ ഈ പറയുന്ന തഖ്വയുടെ ഭാഗങ്ങൾ ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹു കൽപ്പിച്ചതനുസരിക്കുകയും അവൻ വിലക്കിയത് ഉപേക്ഷിക്കുകയുമാണ്. അല്ലാഹു കൽപ്പിച്ച ഏറ്റവും വലിയ കൽപ്പന എന്താണ്? ഏറ്റവും വലിയ കൽപ്പന തൗഹീദാണ്. അല്ല, ചില ആളുകൾ പറയും താഗൂത്തുകളായ തന്നെ ആരാധിക്കാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കാറുള്ള അതിന് ആളുകളെ കൂട്ടിയിരുന്ന ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയും, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനായിരുന്നു. എന്ത് കാര്യമാണുള്ളത്? യാതൊരു കാര്യവുമില്ല. മുത്തഖി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പടി, തഖ്വയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് അത് തൗഹീദാണ്. അപ്പോൾ മുവഹ്ഹിദീങ്ങളെ കുറിച്ചുള്ള ആയത്തുകളായിരിക്കും. അതുപോലെ നബിമാരുടെ ചരിത്രം കാണാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. വജ്നജ്ജൈനാകും മിനാലി ഫിർഔന, ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു, ഫിർഔനെ കടൽ മുക്കിക്കൊന്നു. ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? മുവഹ്ഹിദീങ്ങൾ അല്ലാഹു രക്ഷിച്ച ചരിത്രമാണ്. ചില ആളുകൾ ഇതും ദുർവ്യാഖ്യാനം ചെയ്യും. അല്ല, അടിച്ചമർത്തപ്പെട്ടിരുന്ന, താഴെക്കിടയിൽ കടന്നിരുന്ന ദരിദ്രന്മാരായിരുന്ന ബനു ഇസ്രായേലിനെ അല്ലാഹു രക്ഷിച്ചു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കും. അങ്ങനെയല്ല, മുവഹ്ഹിദീങ്ങളെ അല്ലാഹു തആല മുശ്രിക്കുകൾക്കെതിരായി സഹായിച്ചതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ മുവഹ്ഹിദീങ്ങളുടെ വിജയത്തെക്കുറിച്ചായിരിക്കും. അല്ലെങ്കിലോ ഔ ബയാനു ഹാലി റിദ്ദിഹിം, ഇനി നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഉണ്ടാകും. ഇന്ന ശജറത്ത സഖൂം ത്വആമുൽ അസീം, അല്ലെ, സഖൂം എന്ന് പറയുന്ന മരം, അതിലുണ്ടാകുന്ന പഴം, ആ കഴിക്കാൻ സാധിക്കാത്ത ആ പഴം, അത് ത്വആമുൽ അസീം, പാപികളുടെ ഭക്ഷണമാണ്. ഈ പാപികൾ ആരാണ്? ഏറ്റവും വലിയ പാപി, ഏറ്റവും വലിയ പാപം ചെയ്തവൻ. അതെന്താണ്? ഇന്ന ശിർക ദുൽമുൻ അദീം, അതിനേക്കാൾ വലിയൊരു പാപം ഇനി ചെയ്യാനില്ല ഒരു മനുഷ്യൻ. അപ്പോൾ മുശ്രിക്കുകളുടെ പരിണതഫലം, അവർക്ക് ദുനിയാവിൽ കിട്ടിയ ശിക്ഷയും ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയും ഇതൊക്കെയായിരിക്കും ഈ ആയത്തിൻ്റെ ഉള്ളടക്കം. ഈ നാല് വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. ഇനി അല്ലെങ്കിൽ അഞ്ചാമതായിട്ടൊരു വിഷയം കൂടി പറയാം, അത് തൗഹീദിന്റെ ഹക്കുകൾ. ഒരാൾ തൗഹീദുള്ളവനാണെങ്കിൽ അവൻ ജീവിതത്തിൽ പുലർത്തേണ്ട നിയമങ്ങൾ, അല്ലെ, ഇബാദത്തുകളെ കുറിച്ചുള്ള ആയത്തുകൾ ഉണ്ടാകും, നമസ്കാരം നിലനിർത്തണം, നോമ്പ് നോൽക്കണം, ഇതൊക്കെ എന്താണ്? തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ട കാര്യങ്ങളാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ഇബാദത്ത് എന്താണ് എന്നറിയൽ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ഈ അഞ്ച് നിലക്ക്, ഇതിലേതെങ്കിലും ഒരു നിലക്ക് തൗഹീദുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു ആയത്ത് പോലും ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് ഇവിടെ പറഞ്ഞ അധികം ആയത്തുകളും തൗഹീദിനെ കുറിച്ചാണ് എന്നുള്ളത് ചെറിയൊരു തിരുത്തുണ്ട്. അതാണ് ഖുർആനിലെ എല്ലാ ആയത്തുകളും തൗഹീദിനെ കുറിച്ചുള്ളതാണ്. ഖുർആനിൽ തൗഹീദ് അല്ലാത്ത ഒരു വിഷയവുമില്ല. അൽ ഖുർആനു കുല്ലുഹു ഫി തൗഹീദ്, തൗഹീദിനെ കുറിച്ച് മാത്രമാണ് ഖുർആനിലെ ആയത്തുകൾ എന്ന് പറയാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ അസൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ബി കലാമിൻ യഫ്ഹമുഹു അബ്ലദുൽ ആമ്മ, ആമ്മികളിൽപ്പെട്ട, സാധാരണക്കാരിൽപ്പെട്ട, ഏറ്റവും ബുദ്ധി കുറവുള്ള ആൾക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലാണ് അള്ളാഹു തആല ഇത് വിശദീകരിച്ചിട്ടുള്ളത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തൗഹീദ് എന്ന് പറയുന്നത് ഒരാളുടെ ദീനിന്റെ അടിത്തറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളോട്, മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളോട് ദഅവത്ത് ചെയ്തപ്പോൾ, അവരുടെ മുന്നിൽ ഇസ്ലാം അവതരിപ്പിച്ചപ്പോൾ, അവർ അള്ളാഹുലേക്ക് ക്ഷണിച്ചപ്പോൾ അവർക്ക് പരിചയപ്പെടുത്തിയ കാര്യമാണ് തൗഹീദ്. ഈ തൗഹീദ് മനസ്സിലാകണമെങ്കിൽ കാലങ്ങളോളം ദീൻ പഠിച്ച് ആഴത്തിൽ തത്വശാസ്ത്രവും മന്തുക്കും ഇങ്ങനെയുള്ള ഇൽമുകളൊക്കെ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഷിർക്കിന്റെ താരീഫ് എന്താണ്, ഇബാദത്തിന്റെ താരീഫ് എന്താണ്, ഇതൊക്കെ ആഴത്തിൽ ഗവേഷണം നടത്തിയ ഒരാൾക്ക് മാത്രമേ തൗഹീദ് മനസ്സിലാവുകയുള്ളൂ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നാണ് സാധാരണക്കാരോടൊന്ന് ചില പുരോഹിതന്മാർ പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളോട് എങ്ങനെയാണ് പഠിപ്പിക്കുക, അവിടെയുള്ള ജാഹിലിയങ്ങളോട് എങ്ങനെയാണ് തൗഹീദ് പറഞ്ഞു കൊടുക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മനുഷ്യനും മനസ്സിലാകാവുന്ന രൂപത്തിലാണ് തൗഹീദ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഉലമാക്കൾ പറയുന്നത്, തൗഹീദ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ വഹയിന്റെ ആവശ്യം പോലുമില്ല എന്നതാണ്. തൗഹീദിന് മൂന്ന് തെളിവുകളുണ്ട്, മൂന്ന് തരത്തിലുള്ള തെളിവുകളുണ്ട്. ഈ ലോകത്തെ ഏറ്റവും പരമമായ സത്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്, ഏറ്റവും ലളിതമായ സത്യം. ഇപ്പോൾ പകലാണ്, നമ്മളിരിക്കുന്ന ഈ സമയം പകലാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ സത്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് അതിന് സങ്കീർണത ഉണ്ടാകുമോ? ഇപ്പൊ പകലാണ് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് വേണോ? അത് വിശദീകരിച്ച് പറയേണ്ടതുണ്ടോ? പറയേണ്ടതില്ല. പക്ഷേ അതിന് ധാരാളം തെളിവുകളുണ്ട്. പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന് തെളിവില്ല എന്നല്ല അർത്ഥം. പക്ഷെ അത് ഏത് സാധാരണക്കാരനും മനസ്സിലാകും, പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും മനസ്സിലാകും. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഉലമാക്കൾ പറയുന്നത് കാണാം, തൗഹീദിന് മൂന്ന് തരത്തിലുള്ള തെളിവുകളുണ്ട്. ഒന്ന് വഹ്യ്, അല്ലാഹുവിന്റെ കിതാബിൽ ഖുർആനിൽ അല്ലാഹു തൗഹീദ് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആലയെ നിങ്ങൾ ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന തൗഹീദിനുള്ള തെളിവാണ്. നമ്മുടെ നാട്ടിൽ ദീൻ പഠിപ്പിക്കുന്നിടത്ത് വന്നിട്ട് വലിയൊരു പിഴവാണ്. തെളിവ് എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ സുന്നത്തുമല്ല, അത് ബുദ്ധിയാണ്, ശാസ്ത്രമാണ്, അതുകൊണ്ട് തെളിയിച്ചാൽ മാത്രമേ ഒരു കാര്യം സത്യമാവുകയുള്ളൂ എന്നൊരു ധാരണ നമ്മുടെയൊക്കെ പലരുടെയും ഉപബോധ മനസ്സിലുണ്ട്. അതുകൊണ്ട് ചെറിയ കുട്ടികളെപ്പോലും അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ഉണ്ട്, അള്ളാഹു റബ്ബാണ്, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ഇലാഹ് എന്നുള്ളതിന്റെ തെളിവായി ഖുർആൻ സുന്നത്ത് പറഞ്ഞു കൊടുക്കില്ല. അതിനുള്ള തെളിവുകൾ മറ്റു കാര്യങ്ങൾ, യുക്തി കൊണ്ടുള്ള തെളിവുകൾ, ശാസ്ത്രം കൊണ്ടുള്ള തെളിവുകൾ. ഖുർആൻ സുന്നത്ത് നിഷേധിക്കുന്നു എന്നർത്ഥമില്ല, ഈ പറയുന്ന ആളുകൾ ഖുർആൻ നിഷേധിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തൗഹീദിന്റെ തെളിവ് എപ്പോഴും യുക്തി കൊണ്ടുള്ള തെളിവുകളായിരിക്കും. അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നൊരു കുട്ടിയോട് ചോദിച്ചാൽ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചാൽ, അവന്റെ ഉത്തരം യുക്തി കൊണ്ട് മാത്രമായിരിക്കും. ചില ആളുകൾക്ക് തോന്നുകയും ചെയ്യും, എന്താണിപ്പോൾ അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന് അള്ളാഹിന്റെ കലാമിൽ നിന്ന് തന്നെ തെളിവ് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ, അങ്ങനെ തോന്നുകയും ചെയ്യും ഈ ഒരു തർബിയത്ത് കിട്ടിയ ആളുകൾക്ക്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ഒരിക്കലുമല്ല. കാരണം മനുഷ്യർ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്, എല്ലാ മനുഷ്യരും അവനവന്റെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു തത്വമാണ് വിശ്വസ്തരായ ആളുകളെ സത്യപ്പെടുത്തുക എന്നുള്ളത്. വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാൾ പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കും, അത് സമ്മതിച്ചു കൊടുക്കും. അല്ലെ, നമുക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അടുത്ത ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു ഫയർ അലാമിന്റെ ശബ്ദമുണ്ടായി, നമ്മളൊക്കെ അനുഭവിച്ചതായിരിക്കും. തീപിടുത്തമുണ്ട് കെട്ടിടത്തിൽ എന്ന് പറഞ്ഞുള്ളൊരു അറിയിപ്പുണ്ടായി, അത് ഒരു ഉപകരണത്തിൽ നിന്നാണ് വരുന്നത് ഈ ശബ്ദം. അവിടെ നിൽക്കുന്ന ആളുകൾ ആരും അനങ്ങുന്നില്ല, അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുപോലെ തന്നെ പല ആളുകളുമുണ്ട്, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ആ കെട്ടിടത്തിന്റെ ഭാഗമായിട്ടുള്ള അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ കാര്യം ഇത് വലിയൊരു സംഭവമല്ല, അത് ചെറിയ എന്തെങ്കിലും ആവശ്യത്തിന്, ചെറിയ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടാകുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, തെറ്റായി ഇങ്ങനെ അലാം കൊടുക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള ആളുകൾക്കറിയാം. അവിടെയുള്ള ആളുകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അവരാരാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അവരെന്തോ കാര്യപ്പെട്ട ആളുകളാണ് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. ഈ ഉപകരണത്തെക്കാൾ വിശ്വസ്തർ ഇവരാണ് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എന്റെ ജീവൻ നഷ്ടപ്പെടാൻ, മരിച്ചു പോകാൻ സാധ്യതയുള്ള ഈ തീപിടുത്തം അതവിടെ ഇല്ല എന്നുള്ളത് ഈ മനുഷ്യന്മാരുടെ വാക്കിൽ നിന്ന് നമ്മൾ വിശ്വസിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ സമാധാനമായിട്ടിരുന്നു, ഇറങ്ങി ഓടിയില്ല. ഇത് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണ്, വിശ്വസ്തരായ ആളുകളുടെ വാക്കുകൾ അത് മുഖവിലക്കെടുക്കുക എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വിശ്വസ്തനായ ഒരാളുണ്ടോ? ഇല്ല. അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ കിതാബ്, വിശുദ്ധ ഖുർആൻ. ഈ കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, വഅബ്ദുല്ലാഹി വലാ തുശ്രികു ബിഹി ശൈഅ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇത് തെളിവാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളതിനും അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നുള്ളതിനും. അപ്പോൾ വഹ്യ് തെളിവാണ്, അതാണ് ഏറ്റവും വലിയ തെളിവ്, അതാണ് ഒന്നാമത്തെ തെളിവ്. അല്ലെ, അല്ലാഹു ഉണ്ട് എന്നതിനും അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നതിനും ഏറ്റവും വലിയ തെളിവ് അത് വഹ്യ് തന്നെയാണ്. രണ്ടാമത്തെ തെളിവ് ഫിത്രത്താണ്, മനുഷ്യന്റെ ഫിത്രത്ത്. ഓരോ മനുഷ്യന്റെയും പ്രകൃതത്തിൽ അവന്റെ ശുദ്ധമായ അവസ്ഥയിൽ അവന്റെ മനസ്സ് പാപങ്ങൾ കൊണ്ട് മലിനമായിട്ടില്ലെങ്കിൽ അവന് അള്ളാഹുവിനെ അറിയും, അള്ളാഹുവിനെ അംഗീകരിക്കും. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പിന്നെ തെളിവിന്റെ ഒരു അനന്തര ഫലമാണ്. ലോകത്ത് നിങ്ങൾ ഏത് മുക്കുമൂലയിൽ പോയാലും എന്തെങ്കിലും തരത്തിലൊരു ആരാധനാ രീതി ഉണ്ടാകും. ചില ഉൾനാടുകളിലൊക്കെ പോയാൽ, ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാൽ, യാതൊരു ശാസ്ത്രവും വികസനവും ആധുനികതയും എത്തി നോക്കിയിട്ടില്ലാത്ത നാടുകളിൽ ചെന്നാൽ അവിടെ പല അവസ്ഥയിൽ ആളുകളെ കാണാൻ സാധിക്കും. ഒരു സ്കൂളില്ലാത്ത നാടുകളുണ്ടാകും, ഒരു ആശുപത്രി ഇല്ലാത്ത കാടുകളുണ്ടാകും മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങൾ. പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു ആരാധനയില്ലാത്ത സ്ഥലം ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. കാരണം മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്. ഈ ആളുകൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള വിശ്വാസം? അത് ഒരു വാർത്താവിനിമയത്തിനുള്ള ഉപകരണവും ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഉപകരണവും അവിടെ ഇല്ല. പുറം ലോകത്ത് നിന്ന് ആരും അവർക്ക് പോയി പറഞ്ഞു കൊടുത്തതാവാൻ യാതൊരു സാധ്യതയുമില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി അവർക്ക് വിവരം? ഒരുപക്ഷെ അമ്പിയാക്കളുടെ വെളിച്ചം പോലും എത്താത്ത ഉൾനാടുകളിലായിരിക്കും അവർ ജീവിക്കുന്നത്. അഹ്ലുൽ ഫത്ര എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കറിയാം. പക്ഷെ അവരുടെ ഉള്ളിൽ പോലും എന്തുണ്ട്? ഈ ലോകത്തിന് റബ്ബുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗമാണ് തനിക്കൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് നമ്മിൽ നിന്ന് കരാർ വാങ്ങിയിട്ടുള്ള കാര്യവുമാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, വഇദാഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹീദനാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അല്ലാഹു തആല ആദമിന്റെ പുറത്തുനിന്ന് പിരടിയിൽ നിന്ന് അവന്റെ മക്കളെ മുഴുവൻ പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു നമ്മുടെ റൂഹുകളെ സൃഷ്ടിച്ച സമയത്ത് ആ റൂഹിന്റെ മുന്നിൽ അല്ലാഹു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഖാലു ബല ഷഹീദന, ഞങ്ങളതിന് സാക്ഷിയാണ് എന്ന് ഈ ആത്മാവുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഈ ഫിത്രത്ത് എന്ന് പറയുന്നത്. ഓരോ മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ തനിക്കൊരു റബ്ബുണ്ട് എന്നുള്ള ബോധമുണ്ട്. മൂന്നാമത്തെ തെളിവ് അഖ്ലാണ്, യുക്തി. യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് സങ്കീർണമായി ഈ ലോകമുണ്ടായത്, എങ്ങനെയാണ് പരസ്പര പൂരകമായ ഈ ജീവികളും അജീവ വസ്തുക്കളും ഇങ്ങനെയുള്ള എല്ലാ വസ്തുവകളും ഈ ലോകത്തുണ്ടായത്. അതൊരു ഒരു പ്ലാനിംഗ് ഇല്ലാതെ, ഒരു ആസൂത്രണമില്ലാതെ, ഒരു ഒരു ഇൽമ് ഒരു ഖുദ്റത്ത് അതിന്റെ പിറകിലില്ലാതെ ഒരിക്കലും സംഭവിക്കുകയില്ല. നിസ്സാരമായ ചെറിയൊരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുകയില്ല. പിന്നെ ഈ സങ്കീർണമായ ഈ മനോഹരമായ പ്രപഞ്ചം, ഈ മനുഷ്യ ശരീരങ്ങൾ, മറ്റു ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി? ഇത് അക്കലുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള തെളിവുകളും, ഈ മൂന്ന് തരത്തിലുള്ള തെളിവുകളും അള്ളാഹുവിന്റെ തൗഹീദിനുള്ള, റുബൂബിയത്തിനും ഉലൂഹിയത്തിനും ഒക്കെയുള്ള തെളിവുകളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും ലളിതമായി മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലളിതമായ ഈ യാഥാർത്ഥ്യം, എല്ലാ തരത്തിലുള്ള തെളിവുകളുമുള്ള ഈ യാഥാർത്ഥ്യം, ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിശദീകരിക്കുന്ന ശൈലി, അത് സങ്കീർണമാകുമോ? അത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അല്ലാഹു തആല തൗഹീദ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫുമ്മ ലമ്മാ സാറ അലാ അക്സരിൽ ഉമ്മത്തി മാ സാർ. പക്ഷേ ഇത്ര ലളിതമായി അല്ലാഹു വിശദീകരിച്ച കാര്യമായിരുന്നിട്ടും മുസ്ലിം ഉമ്മത്തിൽ സംഭവിച്ചു പോയ പല സംഭവ വികാസങ്ങളും, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ മാറി മറിഞ്ഞു വന്നപ്പോൾ എന്തുണ്ടായി? അല്ലാഹു ഷെയ്ത്താൻ, ഷെയ്ത്താൻ അവരുടെ മുന്നിൽ ഒരു ഒരു തൽബീസ് ഉണ്ടാക്കി, അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ടാക്കി. അതെന്താണ്? അൽ ഇഖ്ലാസ ഫി സൂറത്തി തനഖുസി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൊച്ചാക്കലാണ് ഇഖ്ലാസ് അഥവാ തൗഹീദ് എന്ന് പറയുന്നത്. ഔലിയാക്കന്മാരെ ധിക്കരിക്കലാണ്, അവരെ നിസ്സാരന്മാരാക്കലാണ് എന്ന ഒരു ധാരണ ഷെയ്ത്താൻ ആളുകൾക്കിടയിൽ ഉണ്ടാക്കി. വത്തഖ്സീരി ഫി ഹുഖൂഖിഹിം, സ്വാലിഹീങ്ങളോട് നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ, അവരോടുള്ള ബാധ്യതകൾ, അതിൽ വരുത്തുന്ന വീഴ്ചയാണ് എന്ന രൂപത്തിൽ തൗഹീദിനെ അവർക്ക് പരിചയപ്പെടുത്തി. മഹാന്മാരെ ബഹുമാനിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആരാധിക്കാൻ ജനങ്ങളെ പഠിപ്പിച്ചു. അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരെ ചെറുതാക്കലാണ് എന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. വഅദ്ഹർ ലഹും ശിർക ബില്ലാഹ് ഫി സൂറത്തി മഹബ്ബത്തി സ്വാലിഹീന വത്തിബാഇഹിം, മഹാന്മാരെ സ്നേഹിക്കൽ എന്ന ഒരു പുറമൂടി കൊടുത്തുകൊണ്ട്, എന്നൊരു അലങ്കാരം കൊടുത്തുകൊണ്ട് ശിർക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. നമ്മളൊക്കെ ഒരുപക്ഷെ തൗഹീദുള്ള മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ തൗഹീദ് അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ട് കിട്ടിയവരായിരിക്കും. അല്ലാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാകും. ശിർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാകും. മുസ്ലിമായി നടക്കുന്ന, മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന, അറബി പേര് വെച്ച് നടക്കുന്ന ആളുകൾ, അവർ നാനാവിധത്തിലുള്ള ശിർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അവർ പതുക്കെ പതുക്കെ അവരുടെ ശിർക്കിന്റെ രൂപങ്ങൾ കടുത്ത് കടുത്ത് അവസാനം പച്ചയായ കുഫർ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത്. ഒരു പക്ഷേ മുസ്ലിം അല്ലാത്ത ആളുകളുടെ അടുത്തേക്ക് പോലും, അല്ലെ, ഒരു മുസ്ലിം പേരുള്ള അറബി പേരുള്ള പുരോഹിതൻ കുറെ കാലം ചികിത്സിച്ച് ചികിത്സിച്ച് അവസാനം പിന്നെ റെഫർ ചെയ്ത് കൊടുത്തേക്കുന്നത് പിശാചിനെ പൂജിക്കുന്ന ഒറിജിനൽ അസലിയായ കാഫർ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പൂജ ചെയ്ത ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തമായ ശിർക്ക്, കുഫർ, അത് ഔലിയാക്കന്മാരുള്ള സ്നേഹം, മഹാന്മാരോടുള്ള ആദരവ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി പിശാജ്. അങ്ങനെ കുറെ ആളുകൾ വഴിപിഴപ്പിച്ചു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അസ്ല്. ഇത് നമ്മൾ മനസ്സിരുത്തി ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്, അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഒരാൾ ഖുർആൻ ആഴത്തിൽ പഠിച്ചു, പക്ഷെ തൗഹീദ് അയാൾക്ക് അറിയില്ല. അതിന് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അയാൾക്കൊരു ഉന്മേഷമില്ല. ഖുർആൻ ഓതി അത് ഈണത്തിൽ പാരായണം ചെയ്ത് ഖുർആനിലെ അഖ്ലാഖിനെ കുറിച്ചുള്ള ആയത്തുകളും അല്ലെങ്കിൽ ഖുർആനിലെ ശാസ്ത്രവും ഖുർആനിലെ പല വിഷയങ്ങളും ഇങ്ങനെ പഠിപ്പിച്ച് ഒരു ഖുർആന്റെ ആളായി നടക്കുന്ന കുറേ ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അവരൊന്നും യഥാർത്ഥത്തിൽ ഖുർആന്റെ ആളുകളല്ല. കാരണം ഖുർആനിലെ പ്രധാനപ്പെട്ട വിഷയം എന്നല്ല, ഖുർആനിലെ ഓരോ ആയത്തിലും അല്ലാഹു തആല പറഞ്ഞു തരുന്ന വിഷയം ഏറ്റവും ലളിതമായി അല്ലാഹു വിശദീകരിച്ചിട്ടുള്ള വിഷയം അതെന്താണ്? അത് തൗഹീദാണ്. അതിനുവേണ്ടി ഖുർആൻ ഒരാൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അത് പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ഒരാൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവൻ ഖുർആൻ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ചില ആളുകൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഖുർആൻ പാരായണം, അവന്റെ ശബ്ദം എങ്ങനെ ഭംഗി കൂട്ടാം, ഖുർആൻ എങ്ങനെ പലതരത്തിലുള്ള ശൈലിയിൽ ഓതാം, അത് ഒരുപക്ഷെ ഹറാമായ രീതിയിൽ മ്യൂസിക് പോലെ ഖുർആൻ ഓതുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ചുറ്റിപ്പറ്റി ഖുർആന്റെ ചുറ്റും കറങ്ങുന്ന ആളുകൾ കാണാം. യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആന്റെ റൂഹ് എന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. അത് ഓരോ ആയത്തിലുമുള്ള കാര്യമാണ്. ഇതാണ് അദ്ദേഹം ഒന്നാമതായി വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, അല്ലെ, ഇതിന്റെ ഒരു ഏറ്റവും വികൃതമായ ഉദാഹരണമാണ് ഈ ഒരു അവസ്ഥ. അതായത് ഖുർആൻ എന്താണെന്ന് തിരിയാതെ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയം കൈവിട്ട് ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണാം. ജാറങ്ങൾ പരിപാലിച്ചുകൊണ്ട് അള്ളാഹുവിന് പുറമെ മഹാന്മാരെന്ന് പറയുന്ന ആളുകൾ ആരാധിക്കുന്ന ശിർക്കിന്റെ കുടീരങ്ങൾ, ഇത് പരിപാലിക്കുന്ന ആളുകൾക്ക് അതിന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന തഹ്ഫീളിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകും, ഖുറാൻ ഹിഫ്ലാക്കുന്ന സ്ഥാപനങ്ങൾ. എന്നിട്ട് അവിടുന്ന് പഠിച്ച് പാസായ ആളുകൾ വലിയ വലിയ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ പോയിട്ട് പ്രൈസ് വാങ്ങിയവർ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ജാറത്തിന്റെ അടുത്തിരുന്ന് പൈസ വാങ്ങി ഖുറാൻ ഓതി കൊടുക്കുന്ന ആളുകൾ കാണാം. സുഹൃത്ത് യാസീൻ ഇങ്ങനെ പച്ചയായ തൗഹീദ് പഠിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ കുദ്രത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഓതിയിട്ട് ഈ ജാറത്തിന്റെ മുന്നിലിരുന്ന് ആ ഓതിയ സുഹൃത്ത് ഈ കിടക്കുന്ന കബറിൽ കിടക്കുന്ന ആൾക്ക് ഹദീ ചെയ്ത് അതിന് കൂലി വാങ്ങുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ആയി പോകരുത്. അതുപോലെ തന്നെ അതിന്റെ ചെറിയ രൂപങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഖുർആൻ പഠിപ്പിച്ചിട്ട് തൗഹീദ് പഠിപ്പിക്കാത്ത, ഖുർആൻ ഉൾക്കൊള്ളുന്ന ഈ ഏറ്റവും വലിയ ആശയം അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത ആളുകളെയും ധാരാളം നമുക്ക് കാണാം. ഇതാണ് ഒന്നാമത്തെ അസ്ൽ. രണ്ടാമത്തെ അസ്ല് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അൽ അസ്ലു ഥാനി അമറ അല്ലാഹു ബിൽ ഇജ്തിമാഇ ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ ഐക്യപ്പെടാൻ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. വനഹ അനി തഫറുഖി ഫീഹി, ദീനിൽ ഭിന്നിക്കുന്നത് അല്ലാഹു വിലക്കിയിരിക്കുന്നു. ഫബയ്യൻ അല്ലാഹു ഹാദ ബയാനൻ ഷാഫിയൻ തഫ്ഹമുഹുൽ അവാം, ഇതും സാധാരണക്കാരിൽ സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഷയമാണ് ഐക്യമെന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളുടെ ഐക്യമെന്ന് പറയുന്നത്. ആ ഐക്യത്തിന്റെ പ്രാധാന്യവും അത് എങ്ങനെ വേണമെന്നും ഖുർആൻ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വഅതസിമു ബിഹബലില്ലാഹി ജമീഅൻ വലാ തഫറഖ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിന്റെ വാക്ക്, വഅതസിമു, നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കുക. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷ. അപ്പൊ സുരക്ഷ കിട്ടുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും യോജിച്ചു നിൽക്കണം. എന്തിലാണ്? ബിഹബലില്ലാ, അള്ളാഹുവിന്റെ കയറിൽ. ജമീഅൻ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. അപ്പൊ അള്ളാഹു ഐക്യത്തിന് കൽപ്പിച്ചു, അതെങ്ങനെ വേണമെന്ന് വിശദീകരിച്ചു. ഈ ആയത്തിന്റെ ഒരു ഭംഗി നോക്കൂ, എത്ര വാക്കുകളുണ്ട് ഇതിൽ? അഞ്ചോ ആറോ വാക്കുകളാണ് ഈ ആയത്തിലുള്ള, ഈ ഒരു ആയത്തിന്റെ ഈ ഭാഗത്തുള്ളത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, ഇത്ര ചെറിയ ഒരു വാചകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും വിശാലമായ ആശയം, ഐക്യത്തിന്റെ പ്രാധാന്യം. ഐക്യത്തിലാണ് ഇസ്മത്തുള്ളത്. വഅതസിമു എന്നാണ് പറഞ്ഞത്, നിങ്ങൾ രക്ഷ തേടുക. ജമീഅൻ, ഒന്നിച്ചു നിന്നുകൊണ്ട്. അപ്പൊ ഒന്നിച്ചു നിൽക്കുന്നതിലാണ് രക്ഷയുള്ളത് എന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ അതെങ്ങനെ വേണം? ബിഹബിലില്ല, തോന്നിയതുപോലെയല്ല. എല്ലാവരും ഒരുമിച്ചുകൂടി, അല്ലെ, ചില ആളുകൾ എന്ന് പറയുന്നത് പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഐക്യം, അങ്ങനെ ഒരു ഐക്യമില്ല. ആ പറയുന്ന ഐക്യത്തെക്കുറിച്ച് അറിയപ്പെട്ട ഒരു ആലിമായ ഷെയ്ഖ് മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുള്ള, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഐക്യം, അഥവാ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് വിശദീകരിക്കും, ഇസ്ലാമിലെ അടിത്തറകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ദൊലാലത്താകുന്ന കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിലനിർത്തിക്കൊണ്ടുള്ള ഐക്യം, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒരാൾ ഒരു പള്ളി എടുത്തതുപോലെയാണ്, ഒരു ഉപമ പറയുകയാണ്, ഒരു പള്ളി എടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പള്ളിയിൽ കൂടുതൽ ഇബാദത്തുകൾ നടക്കണം, ഇവിടെ ആൾ വേണം പള്ളിയിൽ. അപ്പൊ അതിനുവേണ്ടി മറ്റുള്ള പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായൊരു നയം, ഉദു ഇല്ലാത്തവനും ഉദു ഉള്ളവനും ജനാബത്തുള്ളവനും അല്ലാത്തവനും ഹാജറായിട്ടുള്ള സ്ത്രീകൾക്കും ആർക്കും ഇവിടെ കയറാം, എല്ലാവർക്കും കൂടെ അവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൂട്ടുന്നത് പോലെയാണ്. അതുകൊണ്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. നല്ല തൊഹാറത്തുള്ള, നിസ്കാരം എന്താണെന്ന് അറിയുന്ന, നമസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകൾ നമസ്കരിക്കുന്നതാണ് ഈ പള്ളി മുഴുവൻ ഉതവെടുക്കാത്ത ആളുകൾ നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ മറ്റു ഷർത്തുകൾ പാലിക്കാത്ത ആളുകൾ നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെയുള്ള ഐക്യത്തെക്കുറിച്ചല്ല അല്ലാഹു തആല പറഞ്ഞു. വഅതസിമു ബിഹബ്ലില്ല, അല്ലാഹുവിന്റെ ഹബിൽ, അല്ലാഹുവിന്റെ കയർ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ഈ വാക്കിന്റെ അർത്ഥം തഫ്സീറുകൾ നോക്കിയാൽ കാണാം. സലഫുകൾ വിശദീകരിച്ചത് ഖുർആൻ എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്, സുന്നത്ത് എന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ ഒരേ ആശയമാണ് ഉദ്ദേശിക്കുന്നത്. ശരിയായ ദീൻ, അള്ളാഹു ഇറക്കിയിട്ടുള്ള വഹി, ആ വഹീന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഐക്യപ്പെടുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഐക്യമെന്ന് പറയുന്നത്. മുൻഗാമികളായ പലരും, സഹാബത്തിൽപ്പെട്ട പലരും, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള മഹാന്മാർ, അവരുടെ ഖുത്ബയിൽ, വെള്ളിയാഴ്ചത്തെ ഖുത്ബയിൽ വന്നിരുന്ന ഒരു വാചകം കിതാബുകളിൽ കാണാം, വ അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഐക്യത്തോടെ ഇരിക്കുക. ഫഇന്ന യദല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ പിന്തുണ എന്ന് പറയുന്നത് അലൽ ജമാഅ, ജമാഅത്തിനാണ്, ഐക്യത്തോടെ ഇരിക്കുന്ന ആളുകൾക്കാണ്. വമൻ ശദ്ദ ശദ്ദ ഫിന്നാർ, ആരാണോ ജമാഅത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നത് അവൻ നരകത്തിലാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. സലഫുകൾ എത്രമാത്രം ജമാഅത്തിന്, മുസ്ലിമീങ്ങളുടെ ഐക്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമുക്കറിയാം, മുൻഗാമികൾ ശരിയായ അഖീദ പിന്തുടരുന്ന, ശരിയായ മൻഹജ്, ശരിയായ സുന്നത്ത് ഇത്തിബാ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുന്ന പേരെന്താണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. എന്താണ് സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ എന്ന് പറഞ്ഞാൽ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉസൂലുകൾ. അതോടൊപ്പം പറയുന്നു വൽ ജമാഅ, ഐക്യത്തിന്റെ ആളുകൾ. അപ്പൊ ദീനിൽ അനാവശ്യമായ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാതിരിക്കുക. സുന്നത്തിന്റെയും ബിദഅത്തിന്റെയും കാര്യങ്ങളിലല്ലാതെ എന്തെങ്കിലും അതിന് താഴെയുള്ള വിഷയങ്ങളുടെ പേരിൽ, വ്യക്തികളുടെ പേരിൽ, അല്ലെങ്കിൽ പാർട്ടികളുടെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ തരം താഴ്ന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ബാത്തിലിന്റെ നേതാക്കന്മാരുടെ പേരിൽ, ഇങ്ങനെയൊക്കെ നാടിന്റെ പേരിൽ ഒക്കെ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് അത് ജാഹിലിയത്താണ്, അത് ജാഹിലിയ കാലത്തെ സ്വഭാവമാണ്. ഈ കാര്യം മുൻഗാമികൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്, ഐക്യത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നവരാണ് തങ്ങൾ എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് അവർ തങ്ങളുടെ ഒരു പേരായിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞിരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ധാരാളം ആയത്തുകളും ഹദീസുകളും വന്നിട്ടുള്ള വിഷയമാണ് ഐക്യമെന്ന് പറയുന്നത്. ഈ ഐക്യത്തിന് വിരുദ്ധമായ ഏറ്റവും അപകടകരമായ കാര്യമാണ് മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യുക എന്നുള്ളത്, കാഫറാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഖവാരിജുകളെ കുറിച്ച് വളരെ ഗൗരവത്തിലുള്ള ആയത്തുകളും ഹദീസുകളും വന്നത്. കാരണം ഭിന്നിപ്പിന്റെ ഏറ്റവും ഭീകരമായ രൂപമാണ് ഒരു മുസ്ലിമിനെ കുറിച്ച് കാഫർ എന്ന് പറയുക. മുസ്ലിമായ, ഇസ്ലാമിൽ നിലനിൽക്കുന്ന, കുഫർ ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല. ഒരാൾ മുസ്ലിമാണ്, അവൻ ചെയ്യുന്ന ഒരു മാസിയത്തിന്റെ പേരിൽ, അവന്റെ അടുത്തുള്ള ഒരു പാപത്തിന്റെ പേരിൽ അവനെ തക്ഫീർ ചെയ്യുക, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് അതങ്ങേറ്റം ഗൗരവമാകാനുള്ള ഒരു കാരണം ഇതാണ്. അത് മുസ്ലിമുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് വളരെ കടുത്ത ഭാഷയിലുള്ള ഹദീസുകൾ വന്നിട്ടുള്ളത്. എന്നിട്ട് ഷേഖ് പറയുകയാണ്, ഭിന്നിപ്പുണ്ടാകാൻ, മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഐക്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, വദക്കറ അന്നഹു അമറൽ മുസ്ലിമീന ബിൽ ഇസ്തിമാഇ ഫിദ്ദീൻ വനഹാഹു അൻ തഫറുഖ് ഫീഹി, അല്ലാഹു ഐക്യം കൊണ്ട് കൽപ്പിച്ചു, ഭിന്നിക്കുന്നതിനെ വിലക്കി. വയസീദുഹു വുദൂഹൻ ما وردت به سنه من العجب العجاب في ذلك سنه അതവ ഹദീസിൽ ഈ വിഷയം അത്ഭുതകരമായ രീതിയിൽ വിശദീകരിക്കപ്പെട്ടതാണ്. ثم صار الامر, പിന്നെ കാര്യം എന്തായി? നേരത്തെ ഇഖ്ലാസിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നീട് സംഭവിച്ച കാര്യം അദ്ദേഹം പറഞ്ഞു. ഇഖ്ലാസിന്റെ പ്രാധാന്യം ഖുർആനിലെ എല്ലാ ആയത്തും തൗഹീദിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത്? തൗഹീദ് എന്ന് പറയുന്നത് അത് ഔലിയാക്കളെ കൊച്ചാക്കുന്ന പരിപാടിയാണ്. അതിന്റെ നേരെ വിപരീതമായ ശിർക്ക്, ഖുർആനിൽ ഏറ്റവും കൂടുതൽ വിലക്കിയിട്ടുള്ള കാര്യം, അത് ഔലിയാക്കൾ ബഹുമാനിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്താൻ ജനങ്ങളെ പഴപ്പിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഐക്യത്തിന്റെ വിഷയത്തിൽ ഐക്യം തകർത്തിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. ثم صار الامر, കാര്യം എന്തായി? الى ان الافتراق في اصول الدين وفروعه هو العلم والفقه في الدين, ദീനിന്റെ എല്ലാ കാര്യത്തിലും ഭിന്നിക്കുക എന്നുള്ളത് അതാണ് വലിയ ഇൽമ് എന്നുള്ള അവസ്ഥയിലെത്തി. ദീനിന്റെ ഉസൂലുകളിലും ഫുറൂഉകളിലും, ഈ ഉസൂലു ഫുറൂ എന്നുള്ള വാക്ക് ഒന്ന് വിശദീകരിക്കേണ്ടതിന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷെയ്ഖ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഉസൂൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖീദയും, ഫുറൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിഖ്ഹിയായ കാര്യങ്ങളുമാണ്. പക്ഷേ മുൻഗാമികളായ ചില പണ്ഡിതന്മാർ ഇങ്ങനെ വേർതിരിക്കുന്നത് വിമർശിച്ചത് കാണാം. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹൊക്കെ പറഞ്ഞത് കാണാം, ദീനിനെ ഉസൂലുകളും ഫുറൂഉകളും, അടിസ്ഥാനപരമായ കാര്യങ്ങളും ശാഖാപരമായ കാര്യങ്ങളും എന്ന് വേർതിരിക്കുന്നത് അത് തെറ്റാണ് എന്ന് പറഞ്ഞത് കാണാം. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? ചില ഉലമാക്കൾ തന്നെ ഇങ്ങനെ പ്രയോഗിക്കുന്നതും കാണാം, എന്നാൽ അങ്ങനെ പ്രയോഗിക്കുന്നത് തെറ്റാണെന്ന് ഇബ്നു തൈമിയ പറഞ്ഞതും കാണാം. പണ്ഡിതന്മാർ പറയുന്നത് ഇബ്നു തൈമിയയുടെ ഉദ്ദേശം, മുൻഗാമികളായ ആളുകൾ, ചില ബിദഅത്തിന്റെ കക്ഷികൾ, അവർ കുറേ ഉസൂലുകൾ ഉണ്ടാക്കിയിരിക്കും, അവരുടെ കുറേ ആശയങ്ങളുണ്ടാകും, അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് ചിലപ്പോൾ ദീനിലുള്ളതായിരിക്കും, ചിലപ്പോൾ ദീനിലില്ലാത്തതായിരിക്കും, ചിലപ്പോൾ ചില ഫിഖ്ഹിയ വിഷയങ്ങളായിരിക്കും, ചിലപ്പോൾ അവർ മെനഞ്ഞെടുത്ത, അവരുടെ ബുദ്ധിയിൽ തോന്നിയ ചില വിശ്വാസങ്ങളായിരിക്കും. അത് വിശ്വസിച്ചാൽ മാത്രമേ, ഈ ഉസൂലുകൾ വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ സുന്നത്തിന്റെ ആളാവുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ ദാലാണ് എന്ന് പറയാൻ വേണ്ടി മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ ബിദഅത്തിന്റെ കക്ഷികളാണ് ഈ പ്രയോഗം തുടങ്ങിയത് എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഉദ്ധരിച്ചത് കാണാം. വളരെ പഴയ കാലത്തുള്ള ആളുകൾ തന്നെ, ഇമാം ബുഖാരിയുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന ഇമാം റാസി റഹിമഹുള്ള, ബുസുർ അർറാസി, അവരുടെയൊക്കെ കിതാബുകൾ തന്നെ ഉസൂലുദ്ദീൻ എന്നുള്ള പ്രയോഗം, അഖീദയുടെ വിഷയങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ആ വിഷയങ്ങളെ ഉസൂലുദ്ദീൻ എന്ന് വിളിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ ആ പദപ്രയോഗം കൊണ്ട് തെറ്റില്ല, പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? അത് ശരിയായിരിക്കണം. ഒരു വ്യക്തി അവൻ ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും ഒരു കാര്യത്തെ അതിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയും അല്ലെങ്കിൽ ഫിഖഹിയായ വിഷയങ്ങൾ നിസ്സാരമാക്കാൻ വേണ്ടി, ഫുറൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫുറൂയിൽ നമുക്ക് എന്തുമാകാം എന്ന് പറയാൻ വേണ്ടി ആകരുത് ഈ പ്രയോഗം നടത്തുന്നത് എന്ന് മാത്രം. എന്നിട്ട് ശേഖ് പറയുകയാണ്, ഇങ്ങനെ എല്ലാ കാര്യത്തിലുമുള്ള ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു ഇൽമായി ആളുകൾ കാണാൻ തുടങ്ങി. വസ്വാറൽ ഇജ്തിമാഉ ഫിദ്ദീൻ, നേരെ തിരിച്ച് ദീനിൽ ഐക്യപ്പെടണം. ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ബിഹബിലില്ലാ, അള്ളാഹുവിന്റെ കയറാകുന്ന ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ, ലാ യഖൂലുഹു ഇല്ലാ സിന്ദീഖുൻ ഔ മജ്നൂൻ, അത് പറയുന്നവൻ സിന്ദീഖാണ്, കാഫിറാണ്, അല്ലെങ്കിൽ മജ്നൂൻ, ഭ്രാന്തനാണ് എന്ന ആളുകൾ പറയുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും ഒരു ഒന്നുകിൽ നമ്മൾ ഈ അവസ്ഥ അനുഭവിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിച്ചിട്ടെങ്കിലും മനസ്സിലാക്കിയവരായിരിക്കണം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലോകത്തുള്ള അവസ്ഥ ഇതായിരുന്നു, നമ്മുടെയൊക്കെ നാട്ടിലെ അവസ്ഥ ഇതായിരുന്നു. ഒരു ഹദീസിനെ കുറിച്ച് ഇന്ന് നമുക്ക് സ്വഹീഹ് ളൈഫ് എന്നൊക്കെ പറയാൻ പറ്റും. മുമ്പ് കാലത്ത് എല്ലാ ഹദീസുകളും സ്വഹീഹാണ്, അല്ലെ? അറബ് നാടുകളിൽ പോലും ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹമൊക്കെ കടന്നു വരികയും ഹദീസ് സ്വഹീഹും ളൈഫുമായി വേർതിരിച്ച് കിതാബ് എഴുതുകയും ചെയ്യുന്നതിന് മുമ്പ് ഇടക്കാലത്ത് കുറേ കാലം ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കളവ് പറഞ്ഞാലും അത് വിശ്വസിച്ചു കൊള്ളണം എന്നായിരുന്നു നാട്ടു നടപ്പ്, മുസ്ലിമീങ്ങളുടെ അവസ്ഥ. അൽഹംദുലില്ലാഹ് അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ അതൊഴിവാക്കി അങ്ങനെ ഓരോരുത്തരും ഓരോ ഹദീസ് ഉണ്ടാക്കി അവർ കെട്ടിച്ചമച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ തരത്തിലുള്ള ഇബാദത്തുകളും അമലുകളുമായി ഭിന്നിച്ചു പോവുകയായിരുന്നു ആളുകൾ, അല്ലെ? പരസ്പരം വിവാഹം കഴിക്കുകയില്ല മദ്ഹബിന്റെ പേരിൽ. ഓരോ മദ്ഹബിന്റെയും മഹത്വത്തെക്കുറിച്ചുള്ള ഹദീസുകൾ, അല്ലെ? ഹനഫികൾക്ക് ഷാഫി മദ്ഹബുകാരെ കുറ്റം പറയുന്ന ഹദീസുകൾ. അവസാന കാലത്ത് മുഹമ്മദ് ഇദ്രീസ് ഷാഫി എന്ന് പറയുന്ന ഒരാൾ വരും, അവൻ ഇങ്ങനെയുള്ളവനാണ്, ദജ്ജാലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന സമുദായം, ആ ഭിന്നിപ്പൊഴിവാക്കി അവരുടെ അമൽ ഐക്യപ്പെടുത്തണം, നമസ്കാരവും നോമ്പും ഒരുപോലെയാക്കണം, ദീനിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ, ലാ യഖൂലുഹു ഇല്ലാ സിന്ദീഖുൻ ഔ മജ്നൂൻ, അത് പറയുന്നവൻ ഭ്രാന്തനാണ്, എവിടെ നിന്ന് വന്നു എന്ന് ആളുകൾ ചോദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിന് അൽഹംദുലില്ലാഹ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും അതിനുശേഷം ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഇങ്ങനെയുള്ള മഹാന്മാരായ സലഫി പണ്ഡിതന്മാരുടെ ദഅവത്ത് കൊണ്ട് ഉണ്ടായ മാറ്റത്തിന്റെ തണലിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാവുകയില്ല. പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥ എപ്പോഴും നിലനിൽക്കുന്ന നാടുകളുണ്ട്, വ്യക്തികളുണ്ട്. ഈ അവസ്ഥയെക്കുറിച്ചാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് നേരെ വിപരീതമായിട്ടുള്ള അവസ്ഥയാണിത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഐക്യപ്പെട്ടു നിൽക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. മൂന്നാമത്തെ അസ്ല് ഷെയ്ഖ് പറയുന്നു, അന്ന മിൻ തമാമിൽ ഇജ്തിമാ, ഈ ഐക്യം പൂർത്തിയാകണമെങ്കിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്, ഈ ഐക്യം പൂർത്തിയാകണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമാണ്, അസ്സമഅ വത്താഅത ലിമൻ തഅമ്മറ അലൈന. ഇത് മുസ്ലിം രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിമായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയെ അനുസരിക്കൽ കൂടിയേ തീരുകയുള്ളൂ, എങ്കിലേ ഈ ഐക്യം സാധ്യമാവുകയുള്ളൂ. ചില ആളുകളുടെ ധാരണ ഖുർആനും സുന്നത്തും പിന്തുടരുക, അപ്പോൾ ഖുർആനും സുന്നത്തും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ഐക്യം എന്നുള്ളത് പൂർത്തിയാകുമെന്നാണ്. ഒരിക്കലും പൂർത്തിയാവുകയില്ല. എത്ര വലിയ അക്രമിയായ ഭരണാധികാരിയാണെങ്കിലും ഹറാമല്ലാത്ത കാര്യങ്ങളിൽ ഈ ഭരണാധികാരിയെ അനുസരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ അംഗീകരിക്കുകയും സംഭവം താഴ്ത്തും അദ്ദേഹത്തിന് വകവച്ചു കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഒരു മുസ്ലിം രാജ്യത്ത് ഐക്യമുണ്ടാവുകയുള്ളൂ, ഈ പറഞ്ഞ കാര്യം പൂർത്തിയാവുകയുള്ളൂ. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, فبين الله هذا بيانا شافيا كافيا بوجوه من انواع البيان شرعا وقدرا. الله ഈ കാര്യം വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്, വ്യത്യസ്ത രൂപങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എവിടെയാണ് അല്ലാഹു തആല വിശദീകരിച്ചത്? വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു അതിഉ അല്ലാഹ വഅതിഉ റസൂല വഉലിൽ അംരി മിൻകും, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, വഉലിൽ അംർ ഭരണാധികാരികളെ അനുസരിക്കുക. മുസ്ലിമായ ഭരണാധികാരിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഷറഅൻ വഖദറൻ, അള്ളാഹു ഇക്കാര്യം ഷറയിലൂടെയും വിശദീകരിച്ചിട്ടുണ്ട്, ഖദറിലൂടെയും വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഖദറിലൂടെ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഷറയിലൂടെയുള്ള വിശദീകരണം ഈ ആയത്ത്, അതുപോലെയുള്ള ആയത്തുകളും ഹദീസുകളും. ഖദറിലൂടെ വിശദീകരിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കാര്യം ആരെവിടെ ലംഘിച്ചിട്ടുണ്ടോ, ധിക്കരിച്ചിട്ടുണ്ടോ, അവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ, അത് വലിയ പാഠമാണ്. അല്ല, ഭരണാധികാരികൾക്കെതിരെ കലാപമുണ്ടായ നാടുകൾ നോക്കൂ, അവിടെയുള്ള അവസ്ഥ എന്താണ്? ചില ആളുകൾ അവരുടെ ദീൻ എന്ന് പറഞ്ഞാൽ കലാപമാണ്, അവരുടെ ദീൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളെ കുറ്റം പറയലാണ്. അങ്ങനെയുള്ള ആളുകൾ അവർ പ്രവർത്തിച്ചതിന്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ഏതാനും രാജ്യങ്ങളൊഴിച്ച് ബാക്കി എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഈ പറഞ്ഞ അസല് ലംഘിച്ചതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിശദീകരണം ഈ പറഞ്ഞ കാര്യത്തിന്റെ ഏറ്റവും വിശദമായ രൂപം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ ഇന്ന് മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണക്കാരായ ആളുകൾക്ക് അള്ളാഹു അർഹിക്കുന്നത് കൊടുക്കട്ടെ. മുസ്ലിമീങ്ങളുടെ രക്തം അവർ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അല്ലേ. ഒരു അറബ് രാജ്യത്ത് വിപ്ലവം നടക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പായി ഇങ്ങനെയുള്ള കലാപ സംഘങ്ങളിൽപ്പെട്ട ഒരാൾ പ്രസംഗിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഈ രാജ്യത്ത് ഇത്ര ജനസംഖ്യയുണ്ട്, ഇത്ര കോടി ആൾക്കാരുണ്ട്, അതിൽ ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര കോടി മുസ്ലിമീങ്ങൾ സുന്നത്തിന്റെ ആളുകളുണ്ട്, ഇത്ര ശതമാനം ഷിയാക്കളുണ്ട്, 10% 90% സുന്നത്തിന്റെ ആൾക്കാരാണ്. ഒരു കലാപം നടക്കട്ടെ, എന്നിട്ട് ഒരു 100,000 മുസ്ലിമീങ്ങൾ സുന്നത്തിന്റെ ആളുകൾ അഹ്ലു സുന്ന മരിച്ചുപോയാലും തർക്കേടില്ല, ബാക്കിയുള്ള കോടികൾക്ക് അല്ലെങ്കിൽ 90,00,000 ആളുകൾക്ക് ഇത്ര ലക്ഷം ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ, ഭരണം കിട്ടുമല്ലോ. ആ കലാപം കഴിഞ്ഞു ഇന്ന് ലോകത്ത് ഒരു നീതിയും ന്യായവും ഇല്ലാത്ത ആർക്കും ആരെയും പിടിച്ചു തിന്നാവുന്ന ഒരു അവസ്ഥക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ഒരു മുസ്ലിം രാജ്യം അറിയപ്പെടാൻ അത് കാരണമായി ഈ സംഭവം. 100,000 എന്ന് പറയുന്നത് 10,00,000 കഴിഞ്ഞു, ഇപ്പോഴും അവിടെ ഭരണവും കിട്ടിയിട്ടില്ല. മുമ്പുണ്ടായിരുന്ന അക്രമത്തെക്കാൾ വലിയ അക്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ പാരമ്പര്യം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഒരുപാട് ഉലമാക്കൾ ജീവിച്ചിരുന്ന രാജ്യങ്ങൾ അതൊക്കെ കുട്ടിച്ചോറായി മാറി. അവിടേക്ക് ദീൻ പഠിക്കാൻ ആളുകൾ പോയിരുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മറ്റുള്ള അനിസ്ലാമിക രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോകേണ്ട അവസ്ഥയുണ്ടായി. എന്താണ് അതിനുള്ള കാരണം? ഈ പറഞ്ഞ കാര്യം ഒരു പക്ഷേ ഭരണാധികാരിയുടെ അടുത്ത് നിന്ന് അങ്ങേയറ്റത്തെ തെറ്റുകളുണ്ടാകും, അക്രമമുണ്ടാകും. മുസ്ലിമാണോ അയാൾക്കെതിരെ ഖുറൂജ് നടത്താൻ പാടില്ല. ഇനി മുസ്ലിം അല്ലേ, നേരെ ഞാൻ പറഞ്ഞ ഉദാഹരണം, ഈ ഉദാഹരണം പറയപ്പെട്ട രാജ്യങ്ങൾ അതിൽ പലതും ഭരണാധികാരികൾ മുസ്ലിമാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാഫറായ ഭരണാധികാരികളാണ്, മുർത്തദായ ഭരണാധികാരികളാണ്, റാഫിളിയായിരിക്കും, ഷിഇയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും മുസ്ലിമീങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഈ കലാപങ്ങൾ കൊണ്ട് ഉണ്ടാവുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മസ്ലഹത്ത് എന്താണ്, മുസ്ലിമീങ്ങളുടെ നന്മ എന്താണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണ്. ഖദറിൽ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ ഭരണാധികാരികൾക്കെതിരെയുള്ള കലാപങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ മുസ്ലിമീങ്ങൾ നാശനഷ്ടങ്ങളെ അനുഭവിച്ചിട്ടുള്ളൂ. ثم صار هذا الاصل ان الشيخ പറയുകയാണ്, ഭരണാധികാരികൾ അനുസരിക്കുക, സംഅം തആത്തും അവർക്ക് വകവെച്ചു കൊടുക്കുക എന്നുള്ള ഈ അസ്ല് ലാ യുഅറഫു ഇൻദ അക്സരി മൻ യദ്ദഇ അൽഇൽമ്, ഇൽമ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ ബഹുഭൂരിപക്ഷത്തിലും ഇത് അറിയില്ല. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഇന്നത്തെ കാലത്തുള്ള ആളുകളെ കുറിച്ച് പറയുന്ന പോലെ തോന്നിപ്പോ, ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഫകൈഫൽ അമലു ബിഹി, അങ്ങനെ ഇൽമിന്റെ ആളുകൾക്ക് ഇത് അറിയില്ലെങ്കിൽ പിന്നെ അതിന്റെ അമൽ പിന്നെ ഉണ്ടാവും? എന്നാൽ സാധാരണക്കാർ ഈ അസല് കൊണ്ട് അമൽ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ഇൽമ് അവർക്ക് കിട്ടണം. അവർക്ക് ഇൽമ് കിട്ടണമെങ്കിൽ ഇൽമുള്ള ആളുകളെ അടുത്ത് ഇതറിയണം. ഇൽമുള്ള ആളുകൾ തന്നെ ബഹുഭൂരിപക്ഷത്തിന് ഇത് അറിയില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ പ്രായോഗികമാവാനാണ് എന്നാണ് ഷെയ്ഖ് ചോദിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഒരു കാര്യം അത് മുസ്ലിം സമുദായത്തിൽ നടപ്പിലാകണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൽമ് നേരത്തെ അവിടെ പ്രചരിക്കണം. അതുകൊണ്ടാണ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹദീസിൽ വന്നത് എന്താണ്, ദജ്ജാൽ വരുന്ന സമയം യഖ്റുജു ദജ്ജാൽ ഹീനമാ യത്രുഖു അന്നാസു ദിക്റഹു മിൻ അലൽ മനാബിർ, മിമ്പറുകളിൽ വെച്ച് ദജ്ജാലിനെ കുറിച്ച് പറയുന്നത് നിൽക്കുന്ന സമയത്താണ്, പറയപ്പെടാത്തൊരു സമയത്താണ് ദജ്ജാൽ പുറപ്പെടുക. അപ്പോൾ ഒരു ഇൽമ് അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിനെതിരായിട്ടുള്ള ദുരന്തങ്ങൾ സംഭവിക്കുക. അതുപോലെ ആ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള അമല് നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. സമുദായത്തിൽ എന്ത് മാറ്റമാണോ നമ്മൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത്, ഏത് വിഷയമാണോ കാലിക പ്രസക്തമായിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള ഇൽമ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം ഉള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു അസലിനെ കുറിച്ചുള്ള അറിവ് അത് ഇല്ല എന്ന് മാത്രമല്ല, അതിന് എതിരായി ആളുകളെ പഠിപ്പിക്കുന്ന പഴപ്പിക്കുന്ന ധാരാളം ആളുകളെ, പണ്ഡിതന്മാരുടെ വേഷം കെട്ടിയ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി അവരുടെ ഹവക്ക് യോജിച്ച രീതിയിൽ സഹീഹായ ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാം. അപ്പൊ സഹീഹ് മുസ്ലിമുള്ള ഹദീസാണ്, അല്ലെ, ഭരണാധികാരി കൽപ്പിക്കുന്നത് അനുസരിക്കുക. നിന്റെ പുറം അവൻ അടിച്ചാലും, നിന്റെ പുറത്ത് അവൻ അടിച്ചാലും, വാഹദമാലക് നിന്റെ പണം അവൻ അപഹരിച്ചാലും ശരി, ഭരണാധികാരി അക്രമം ചെയ്താലും അനുസരിക്കുക. ഇന്നത്തെ ചില ഇഖ്വാനികളായിട്ടുള്ള ഇങ്ങനെയുള്ള കലാപകാരികളായിട്ടുള്ള ദായിമാര് അവർ പറയുന്നത് കാണാം. ഈ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ചില ആൾക്കാർ ഈ ഹദീസ് വായിഫാക്കിയവരുണ്ട്. ചില ആളുകൾ ഈ ഹദീസിന്റെ ആശയം അത് ഒരു വ്യക്തിയെ അടിച്ചാലുള്ള അവസ്ഥയാണ്, അതായത് നമ്മളെ പിടിച്ചടിച്ചാൽ നമ്മൾ കേൾക്കുക, അനുസരിക്കുക, ഭരണാധികാരിക്കെതിരെ കലാപം ഉണ്ടാക്കാൻ പാടില്ല, പക്ഷെ എല്ലാവരും കൂടി അടിച്ചാൽ അപ്പോൾ കലാപം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. ഫലം എന്തായിരിക്കും, കലാപത്തിന്റെ ഫലം എന്തായിരിക്കും, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒന്നാകെ അക്രമം നടക്കുമ്പോഴല്ലേ കൂടുതൽ ക്ഷമിക്കേണ്ടത്, അപ്പോഴല്ലേ ഒരു അപകടത്തിന് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പം ഇങ്ങനെ പലതരത്തിൽ അവരവരുടെ ഹവക്ക് യോജിക്കുന്ന രൂപത്തിൽ ഈ ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാം. അടുത്ത അസല് ഷെയ്ഖ് പറയുകയാണ്, അസ്ലുർ റാബിഉ ബയാനുൽ ഇൽമി വൽ ഉലമാ, ഇൽമ് എന്താണ്, ഉലമാക്കൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. വൽ ഫിഖ്ഹി വൽ ഫുഖഹാ, ഫിഖ് എന്താണ്, യഥാർത്ഥ ഫുഖഹാക്കളാരാണ് എന്ന് മനസ്സിലാക്കുക. വബയാനു മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും, ഇവരെ അനുകരിക്കുന്ന ഈ പണ്ഡിതന്മാരെയും ഫുഖഹാക്കളെയും ഒക്കെ അനുകരിക്കുന്ന അവരുടെ വേഷം കെട്ടി നടക്കുന്ന ആളുകൾ ആരാണ്? വലൈസ മിൻഹും, യഥാർത്ഥത്തിൽ അവരിൽപ്പെട്ടവനല്ല, അങ്ങനെയുള്ളവർ ആരാണ് എന്ന് വിശദീകരിക്കുക. ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉലമാക്കൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. എന്താണ് ആ സ്ഥാനം? അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനമാണ്. അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. അത് വലിയ ഒരു സ്ഥാനമാണ്. ഇന്ന് പല ആളുകളും വളരെ നിസ്സാരമായിട്ട് കാണുന്നത് കാണാം, ഉലമാക്കളെ വളരെ നിസ്സാരമായിട്ട് കാണുന്നത്, അവർ നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെ എന്ന രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും കാണാൻ സാധിക്കും. അതൊരിക്കലും ശരിയല്ല. ഉലമാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കൊടുത്തിട്ടുള്ള വലിയ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഒരൊറ്റ ഹദീസ് മതി അവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ. അതോടൊപ്പം പ്രധാനമാണ് ഉലമാക്കളല്ലാത്ത ആളുകളെ ഉലമാക്കളായിട്ട് വലുതാക്കുക. അതും ശരിയല്ല, കാരണം ഇത്ര വലിയ സ്ഥാനത്തേക്കാണ് നമ്മൾ ഉയർത്തുന്നത്. ആരാണ് ഒരു ആലിമിനെ പറ്റി ആലിം എന്ന് പറയേണ്ടത്? അതിന് ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യമുണ്ട്. അവരെക്കാൾ അറിവുള്ള ആളുകൾ, വലിയ വലിയ മുതിർന്ന ഉലമാക്കൾ, അള്ളാഹു തആല ഭൂമിയിൽ സ്വീകാര്യത കൊടുത്ത പണ്ഡിതന്മാരുണ്ടാകും. അവര് ഒരാളെക്കുറിച്ച് അവൻ ആലിമാണ്, വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ അവനാണ് ആലിം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രശസ്തി കൊടുത്ത ഉലമാക്കളുണ്ടാകും. ഇങ്ങനെ ഉലമാക്കളായിട്ടുള്ള ആളുകൾ അവരാരാണ്, യഥാർത്ഥ ആലിമിന്റെ സിഫത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ള പ്രധാനമാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം തുടർന്ന് പറയുന്നു, വഖദ് ബയ്യന അല്ലാഹു തആല ഹാദൽ അസൽ ഫി അവ്വൽ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഉലമാക്കൾ ആരാണെന്നുള്ളത്. മിൻ ഖൗലിഹി തആല യാ ബനി ഇസ്രായീൽ ദ്ക്റു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയായ ഫർഹബൂൻ. അഹ്ലു കിതാബിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സംസാരിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിലെ 40-ാമത്തെ ആയത്ത്. ഈ ആയത്ത് മുതൽ ബക്കറയുടെ തുടക്കത്തിലാണ്, ഈ ആയത്ത് മുതൽ ബക്കറയിലെ 1-ാമത്തെ ജുസിന്റെ അവസാനം വരെ മുഴുവൻ ബനു ഇസ്രായേലിനോട്, പ്രത്യേകിച്ച് യഹൂദികളോടുള്ള സംസാരമാണ്. എന്താണ് അള്ളാഹു തആല പറയുന്നത്? യാ ബനി ഇസ്രായേൽ ഉദ്ഖുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. വഔഫു ബിഅഹ്ദി, എന്റെ കരാർ നിങ്ങൾ പൂർത്തീകരിക്കുക, അള്ളാഹുവിന്റെ വഹ്യ നിങ്ങൾ നടപ്പിലാക്കുക. ഊഫി ബിഅഹ്ദിക്കും, ഞാൻ നിങ്ങളോട് ചെയ്ത കരാറും പൂർത്തിയാക്കുന്നതാണ്, അഥവാ ദുനിയാവിൽ നിങ്ങൾക്ക് ഇജ്ജത്ത് നൽകും, ആഖിറത്തിൽ സ്വർഗം നൽകും. വയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം നിങ്ങൾ പേടിക്കുക. എന്നിട്ട് അള്ളാഹു തആല അവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഒരു യഥാർത്ഥ ആലിമാരാണ് എന്നുള്ളത്. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വദക്തുമുൽ ഹഖ വഅന്തും തഅലമൂൻ, നിങ്ങൾ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തരുത്. അങ്ങനെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഹക്ക് മറച്ചു വെക്കുന്ന അവസ്ഥയുണ്ടാകരുത്. വഅന്തും തഅലമൂൻ, നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കേ. അപ്പൊ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ പൊതുവായ വാക്കുകൾ ഉപയോഗിച്ച് ആർക്കും പിടുത്തം കിട്ടാത്ത എന്തെങ്കിലും പറഞ്ഞ്, അല്ലെങ്കിൽ ആർക്കും ഉപകാരമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ സമയം കളയുക എന്നുള്ളതല്ല. ജനങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി, അവരെ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടി, അവരുടെ പ്രശംസ, അവരുടെ സ്തുതി തനിക്ക് കിട്ടാൻ വേണ്ടി, അതിനുവേണ്ടി അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ തമാശയും, അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കുടുംബകാര്യങ്ങളും, അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ വാർത്തയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് സമയം കളയുക എന്നുള്ളതല്ല എൽമുള്ള ആളുകളുടെ ഉത്തരവാദിത്തം. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം ചെയ്യണം. ഹക്ക് എന്താണ്, ബാത്തിൽ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കണം. ജനങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ ഹക്കായ വിശ്വാസം എന്താണ്, ബാത്തിലായ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട അമലുകളുടെ കാര്യത്തിൽ ശരിയായ അമലെന്താണ്, അതിനെതിരായ തെറ്റെന്താണ് എന്ന ആളുകൾക്ക് വിശദീകരിച്ച് തമീസ്, അത് രണ്ടും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുക. അതാണ് ആലിമിന്റെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ ഈ ആയത്തിൽ അല്ലാഹു തആല ഈ പറഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം തടി മറക്കുകയുമാണോ, നിങ്ങൾ അമല് ചെയ്യാതെ നിങ്ങൾ ആളുകളോട് കൽപ്പിക്കുകയാണോ. കിതാബ്, നിങ്ങൾ കിതാബ് പഠിക്കുന്നവരായിരിക്കെ, ഖുർആൻ പഠിക്കുന്ന ആളുകളായിരിക്കെ, നിങ്ങളുടെ അമലൊരു വഴിക്കും നിങ്ങളുടെ പഠനം വേറെ വഴിക്കുമാണോ. അഫലാത്ത അക്കരു, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഇപ്പൊ ബുദ്ധിയില്ലാത്തതിന്റെ ഒരു അടയാളമാണ് ഒരാൾ ധാരാളം പഠിക്കുകയും അമല് വട്ടപൂജ്യമാവുകയും ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു യഥാർത്ഥ ആലിമിന്റെ സിഫത്തുകൾ ഈ ആയത്തുകൾ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മളിങ്ങനെ ഖുർആൻ പഠിക്കുമ്പോൾ ഇതൊക്കെ അഹ്ലു കിതാബിനെ കുറിച്ച് യഹൂദികളെ കുറിച്ച് വരെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് സമാധാനിച്ചാൽ പോരാ. എന്തുകൊണ്ടാണ് യഹൂദികളുടെ ഈ ന്യൂനതകൾ എടുത്തു പറഞ്ഞത്? അതിന്റെ ഒരു ലക്ഷ്യം നമ്മളങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്, വമൻ ഫസദ മിൻ ഉലമാഇന, നമ്മുടെ ഉലമാക്കൾ ആരെങ്കിലും പഴച്ചുപോയാൽ, അവൻ കേടുവന്നാൽ, ഫഫീഹി ശബഹും ബിൽ യഹൂദ്, അവൻ യഹൂദികളെ പോലെ ആയിരിക്കുന്നു. അപ്പൊ ഇൽമ് പഠിക്കുന്ന ആളുകൾ സൂക്ഷിക്കേണ്ട കാര്യം കൂടിയാണ്. ഇൽമ് പഠിക്കുക എന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്, വളരെ നിർണായകമായൊരു കാര്യമാണ്. ഒന്നുകിൽ നബിമാരുടെ തൊട്ട് താഴെയുള്ള സ്ഥാനത്തെത്താം, അൽ ഉലമാ വറസത്തുൽ അംബിയ, നന്നായി പഠിച്ച് അതങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ടൊന്നും എത്താൻ പറ്റുന്ന കാര്യമല്ല. അത് ഉറക്കം കളഞ്ഞ് അതുപോലെ നമ്മുടെ സുഖങ്ങൾ ത്യജിച്ച് നമ്മുടെ ശരീരത്തിന്റെ റാഹത്തൊക്കെ ഉപേക്ഷിച്ച് അധ്വാനിച്ച് പഠിക്കണം. അതോടൊപ്പം അതുപോലെ അധ്വാനിച്ച് അമല് ചെയ്യുകയും വേണം. അതുപോലെ ധൈര്യവും വേണം. സത്യം തുറന്നു പറയാനുള്ള തന്റെ ഇടമുണ്ടാകണം. അത് അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിക്കാനുള്ള വിവേകമുണ്ടാകണം. ഇങ്ങനെ എല്ലാവിധ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ തൊട്ട് താഴെയുള്ള സ്ഥാനം. എത്ര വലുതാണ് കാര്യം. അത് ആയിട്ടില്ലെങ്കിലോ, ഒരാൾ ഉലമാക്കളുടെ വേഷം കെട്ടി നടന്ന് താനൊരു ആലിമാണ് എന്ന് നടിച്ചു നടന്ന് അവന്റെ ജീവിതത്തിൽ അമൽ വേറെ വഴിക്കാണ്. അതുപോലെ അവന്റെ ഉള്ളിലുള്ള ഇൽമിന്റെ അളവ് അവനറിയാം, അതൊന്നുമല്ല, അത് താൻ അവകാശപ്പെടുന്നത് പോലെ ഇല്ല എന്നവനറിയാം. അങ്ങനെയുള്ള ഒരാളാണെങ്കിലോ അവനാണ് ഏറ്റവും മോശപ്പെട്ടയാൾ. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ചില ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ പ്രവാചകത്വം വാദിച്ച് നടക്കുന്ന ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ താക്കീത് ചെയ്തിട്ടുണ്ട്. അവർ കാഫിറാണെന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആണ്. ഒരാൾ ഞാൻ നബിയാണെന്ന് പറഞ്ഞു വന്നാൽ അവൻ കാഫിറാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്ര മോശമായ അവസ്ഥയിലാവാനുള്ള കാരണം എന്താണ്? കാരണം ഏറ്റവും വലിയ സ്ഥാനമാണ് നുബുവത്ത്. മനുഷ്യനെത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് നുബുവത്ത്, റിസാലത്ത്. അത് അവകാശപ്പെടുക എന്നുള്ളത് ഏറ്റവും മ്ലേച്ഛനായ മനുഷ്യനാണ്. അതുപോലെ ആലിം എന്ന് പറയുന്ന ഉയർന്ന സ്ഥാനമാണ്. ആ സ്ഥാനമില്ലാതെ അത് അവകാശപ്പെട്ട് നടക്കുന്നവൻ, എൽമില്ല, എനിക്ക് എൽമില്ല എന്ന് എനിക്കറിയാം, ഞാൻ അവകാശപ്പെടുന്നുമില്ല, അങ്ങനെയുള്ള ആളെക്കുറിച്ചല്ലേ പറയുന്നത്. എൽമുള്ളതായി അഭിനയിച്ച് ഫത്വ കൊടുത്ത് പുതിയ പുതിയ വിഷയങ്ങൾ നാസിലത്തുകളിൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവിഷയങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനൊരു ആലിമായി അഭിനയിച്ച് നടക്കുകയും ഉള്ളിൽ പൊള്ളയുമായിട്ടുള്ള ആളുകളെക്കുറിച്ച് അവര് നുബുവത്ത് അവകാശപ്പെടുന്ന കള്ളപ്രവാചകന്മാരുമായി അവർക്ക് സാമ്യമുണ്ട്. കാരണം നുബുവത്തിന്റെ തൊട്ട് താഴെയുള്ള സ്ഥാനമാണ് അവരവകാശപ്പെടുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പൊ ഇത് വേർതിരിച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ്. നമ്മുടെ ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മടക്കാൻ, അതിൽ നമുക്ക് വിധി തേടാൻ, അതിന് യോഗ്യനാരാണ് അല്ലാത്തതാരാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അറിയപ്പെട്ടതാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഫത്വ കൊടുത്തിട്ടില്ല, ഹത്ത ഷഹിദലി സബ്ഊന മുഅമ്മമൻ അന്നി അഹ്ലുൻ ലിൽ ഫത്വ, തലപ്പാവ് ധരിച്ച 70 ആളുകൾ ഞാൻ ഫത്വ കൊടുക്കാൻ അർഹനാണ് എന്ന് പറഞ്ഞിട്ടല്ലാതെ. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ മദീനയിൽ ഉള്ള ഒരു അന്നത്തെ ആദത്താണ്, അന്ന് ഫഖീഹാണെങ്കിൽ മാത്രം, ഒരു ആലിമിന് മാത്രമാണ് തലപ്പാവ് ധരിക്കാനുള്ള അവകാശം. അങ്ങനെ ഒരു രീതി അന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, അള്ളാഹു ആലം. അപ്പോൾ 70 പണ്ഡിതന്മാർ ഞാൻ യോഗ്യനാണെന്ന് പറഞ്ഞ് എനിക്ക് അംഗീകാരം തന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്, ഫത്വ കൊടുക്കാൻ തുടങ്ങിയത്. ഇത് ശറഇയായ ഒരു നിയമമല്ല, 70 ആളുകളുടെ അംഗീകാരം വേണമെന്നൊരു നിയമമൊന്നുമില്ല. പക്ഷേ ദീനിൽ ഉലമാക്കളുടെ പ്രാധാന്യവും ഉലമാക്കൾ ഒരാൾക്ക് തസ്കിയ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം ഒക്കെ തന്നെ മനസ്സിലാക്കാം. ഒരാൾക്ക് എൽമുണ്ട് എന്നറിയാനുള്ള, ആലിമാണെന്ന് അറിയാനുള്ള വലിയൊരു മാർഗം തന്നെയാണ് മറ്റുള്ള ഉലമാക്കൾ അയാളെക്കുറിച്ച് പറയുക എന്നുള്ളത്, ഇവൻ ഇതിനർഹനാണ്, എൽമുള്ളവനാണ് എന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ ഉലമാക്കളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾപ്പെട്ട ഒന്നാണിത്. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാകും. ചില ആളുകൾ എൽമുകൊണ്ട് അറിയപ്പെടും, അവൻ ആലിമാണ് എന്ന് അറിയപ്പെടും. ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ആലിം പുകഴ്ത്തി പറഞ്ഞത് കണ്ടിട്ടല്ല അദ്ദേഹത്തെ അറിയുന്നത്. അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം അറിയപ്പെട്ടതാണ്, എൽമുകൊണ്ട് അള്ളാഹു തആല സ്ഥാനം കൊടുത്തതാണ്. അങ്ങനെയുള്ള ആളുകളുണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും ആലിം എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ്. അത് അറിയാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ അറിഞ്ഞ ആളുകൾ, അങ്ങനെ ആലിമായി ആ സ്ഥാനം ലഭിച്ച ആളുകൾ ആരാണ്, അതല്ലാതെ അഭിനയിച്ച് നടക്കുന്ന ആളുകൾ ആരാണ് എന്നറിയൽ വളരെ പ്രധാനം തന്നെയാണ്. ഇതൊരിക്കലും ദീൻ പഠിക്കുന്ന, അതോടൊപ്പം അത് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ, ദാവത്ത് ചെയ്യുന്ന ആളുകളെ കൊച്ചാക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്നാമത് ഞാൻ തന്നെ അതിൽ പ്രതിയായിരിക്കും. നമ്മളൊക്കെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ആ പഠിപ്പിക്കുന്ന ആളുകൾ അവരുടെ വലിപ്പം മനസ്സിലാക്കുകയും അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന വിഷയങ്ങൾ സംസാരിക്കുകയും അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുകയും ചെയ്യൽ നിർബന്ധമാണ്. അതല്ലാതെ ഒരു ആലിമായി അഭിനയിക്കുകയും അത് അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടത് തിരുത്താതെ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യം വലിയ അപകടമായിരിക്കും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥ ഉലമാക്കൾ ആരാണെന്ന് മനസ്സിലാക്കുക. ഷെയ്ഖ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും അബദ്ധമായ രൂപത്തിൽ, ഏറ്റവും വികൃതമായ രൂപത്തിൽ ഈ സ്വഭാവം കാണിക്കുന്ന ആലിമാണെന്ന് അഭിനയിച്ച് നടക്കുന്ന ഏറ്റവും മോശപ്പെട്ട ആളുകളെ കുറിച്ചാണ്. അതാരാണ്? ഷിർക്കിന്റെ ആളുകൾ. അല്ലെ, അവർ ആലിമാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ആളുകളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് ഇദ്ദേഹം ഒന്നാമതായി പറയുന്നത്. എന്നിട്ടാണ് ഷെയ്ഖ് ഇവിടെ തുടർന്ന് പറയുന്നത്, എൽമിന് ഇത്ര പ്രാധാന്യമുണ്ട്, അതുപോലെ എൽമുള്ളവരാരാണ് അല്ലാത്തവരാരാണെന്ന് വേർതിരിച്ചറിയേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, പിന്നീട് ഇത് വളരെ വിചിത്രമായി മാറി, അഥവാ യഥാർത്ഥ ഉലമാക്കൾ സമൂഹത്തിൽ വളരെ കുറവായി. പിന്നീട് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? എൽമും ഫിഖും എന്നൊക്കെ പറഞ്ഞാൽ ഹുവൽ ബിദ്അ വദ്ദലാലാത്ത്, ബിദ്അത്തുകളും ദലാലത്തുകളുമാണ് എന്ന അവസ്ഥയായി. ബിദ്അത്ത് ചെയ്യുന്ന ദലാലത്തുകളിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന ആളുകളാണ് ഇൽമിന്റെ ആളുകൾ എന്ന അവസ്ഥ വന്നു. വഖിയാറ മാ ഇൻദഹും ലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ. ഈ പറയുന്ന ഉലമാക്കൾ എന്ന് പറയുന്ന ആളുകൾ അവരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? അവരുടെ കയ്യിലുള്ള ഏറ്റവും പുണ്യപ്പെട്ട സംഗതി ലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ, ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുക എന്നുള്ളതാണ്. അഹ്ലുൽ കിതാബിന് അള്ളാഹു എന്താണ് വിലക്കിയത്? അതേ പണിയാണ് ചെയ്യുന്നത്. ആ പണി ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ഉലമാക്കൾ. അല്ലെ, ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് ശിർക്ക് ആളുകൾ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതുപോലെ ഹദീസുകൾ പറഞ്ഞിട്ട് ബിദഅത്തുകൾ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും വലിയ ഉലമാക്കൾ എന്ന അവസ്ഥ വന്നു. വസ്വാർ അൽ ഇൽമു അല്ലദി ഫറളഹു അല്ലാഹു തആല അലാ അൽ ഖൽഖ് വമദഹഹു. അല്ലാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ശരിയായ ശർഇയായ ഇൽമോ ലാ യതഫവഹു ബിഹി ഇല്ലാ സിന്ദീഖുൻ ഔ മജ്നൂൻ. അത് പഠിപ്പിക്കുന്ന ആള് അവൻ ഭ്രാന്തനാണെന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. അല്ലെ, ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ പോയി അവരുടെ കോട്ടകളിൽ പോയി യഥാർത്ഥ ദീൻ പറഞ്ഞു കൊടുത്താൽ അവനെ ഭ്രാന്തനാണെന്ന് വിളിക്കും, ജിന്ദിഖാണെന്ന് പറയും. അവിടെ ഞങ്ങളുടെ ഉലമാക്കൾക്കൊന്നും പരിചയമില്ലാത്ത കാര്യമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയും. അവർ ഉലമാക്കൾ ആരാണ്? ശിർക്ക് ചെയ്യുന്ന, ശിർക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആളുകൾ. ഇതാണ് നാലാമതായി അദ്ദേഹം പറയുന്ന കാര്യം. അഞ്ചാമത്തെ അസ്ല് ഷെയ്ഖ് പറയുന്നു, അസ്ലുൽ ഖാമിസ് ബയാനുല്ലാഹി സുബ്ഹാനഹു ലി ഔലിയാ ഇല്ലാ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ് എന്ന കാര്യം അള്ളാഹു വിശദീകരിച്ചു. وتفريقه بينهم وبين المتشبهين بهم من اعداء الله المنافقين والفجار. അവരെ അനുകരിച്ച് നടക്കുന്ന, നേരത്തെ ആലിമിനെ അനുകരിക്കുന്ന ജാഹിലിയങ്ങളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഔലിയാക്കന്മാരെ അനുകരിച്ച് നടക്കുന്ന ഫാജിരിയങ്ങളുണ്ട്, തെമ്മാടികളുണ്ട്. ഈ രണ്ടു കൂട്ടരെയും വേർതിരിച്ച് അറിയാനുള്ള മാർഗം അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അല്ലാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് വിലായത്തുൽ ആമ്മ, പൊതുവായ വിലായത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങളും അള്ളാഹുവിന്റെ വലിയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളവരാണ് ഓരോ മുസ്ലിമും. അള്ളാഹുവിന് ഇഷ്ടമുള്ളവർ മുസ്ലിമീങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ വലി എന്ന സ്ഥാനത്തിന്റെ ഒന്നാമത്തെ അർത്ഥം ഇതാണ്, അൽ വിലായത്തുൽ ആമ്മ, എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ള വിലായത്ത്. കാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അള്ളാഹുവിന് ഹിദായത്ത് കൊടുത്തത്, അവനെ മുസ്ലിമാക്കിയത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വിലായത്തുൻ ഖാസ, പ്രത്യേകമായ വിലായത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹം ലഭിച്ച വലി എന്നൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അതെന്താണ്? അതൊരു ഹദീസിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എന്റെ ഒരു വലിയനെ ഉപദ്രവിക്കുന്നത്, ഞാൻ അവനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. സഹീഹ് ബുഖാരിയിലുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഹദീസുൽ വലി എന്ന പേരിൽ അറിയപ്പെട്ട ഹദീസാണ്. എന്റെ ഒരു വലിയൻ ആരാണോ ഉപദ്രവിച്ചത്, അവനുമായി ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറദ്തുഹു അലൈഹി. ഞാൻ ഫർളാക്കിയ കാര്യങ്ങളെക്കാൾ എന്നോട് അടുക്കാൻ മറ്റ് അതിനേക്കാൾ നല്ലൊരു മാർഗവുമില്ല. അതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പൊ ഫർളുകൾ ചെയ്യുക എന്നുള്ളതാണ് ഈ വലി എന്ന സ്ഥാനത്തിലേക്കുള്ള ഒന്നാമത്തെ പടി. പിന്നെ അല്ലാഹു തആല പറയുന്നു, വമാസാല അബ്ദിയ തഖറബു ഇലയ്യ ബിന്നവാഫിൽ. ഈ ഫർളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം, ഹറാമൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ഒരു അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്ത ഉഹിബ്ബഹു, നവാഫിലുകൾ, സുന്നത്തായ കാര്യങ്ങൾ. അല്ലെ, എല്ലാ ഫർളിന്റെ ഇനത്തിലും അതിനോട് യോജിച്ച സുന്നത്തുകളുണ്ട്. എല്ലാ ഫർളുകളുടെ കാര്യത്തിലും നവാഫിൽ എന്ന് പറഞ്ഞാൽ നമസ്കാരം മാത്രമല്ല, അല്ലാഹു ഫർളാക്കിയ ഒരു കാര്യമാണ് നമസ്കാരം. അപ്പൊ അതിന്റെ കൂടെ നഫിലായിക്കൊണ്ട് റവാത്തിബ് നമസ്കാരവും വിത്തറും ഖിയാമുല്ലൈലും ഇങ്ങനെയുള്ള നമസ്കാരങ്ങളുണ്ട്. അല്ലാഹു നിർബന്ധമാക്കിയ ദാനമാണ് സക്കാത്ത്. അതിന്റെ കൂടെ നിർബന്ധമല്ലാത്ത സദഖയും അതുപോലെയുള്ള മറ്റ് സാമ്പത്തികമായ നന്മകളും, ഉദഹയെ തറക്കുന്നത്, അതുപോലെ സുന്നത്തായ ഉംറ ചെയ്യുന്നത്, ഇതൊക്കെ ചെലവുള്ള, സാമ്പത്തിക ചെലവുള്ള സുന്നത്തായ കാര്യങ്ങളാണ്. അതുപോലെ അല്ലാഹു തആല ഫർളാക്കിയ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ കുടുംബബന്ധം ചേർക്കുന്നത് ഫർളാണ്. കുടുംബബന്ധം മുറിക്കുന്ന അവസ്ഥയില്ലാതെ നിലനിർത്തുക, അത് ഫർളാണ്. എന്നാലോ ഒരാൾ കൂടുതൽ ബന്ധം ചേർക്കുന്നു, പതിവായി സന്ദർശിക്കുന്നു കുടുംബക്കാരെ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, അതിൽ കയ്യയച്ച് സഹായിക്കുന്നു, അങ്ങനെയൊക്കെയാണെങ്കിലോ നവാഫിലാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഫർളായ ഇൽമുണ്ട്. നമസ്കാരവും നോമ്പും ഒക്കെ എങ്ങനെയാണ്, അതിന്റെ മസലകൾ പഠിക്കൽ ഫർളാണ്. അതിന്റെ അപ്പുറത്ത് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളത് ജനങ്ങളെ പഠിപ്പിക്കാവുന്ന രൂപത്തിൽ, നമസ്കാരം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്ന രൂപത്തിൽ, നോമ്പിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാവുന്ന രൂപത്തിൽ, ദഅവത്ത് ചെയ്യാവുന്ന അവസ്ഥയിൽ ഇൽമു നേടുക എന്നുള്ളത് നാഫിലത്താണ്, സുന്നത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള നവാഫിലുകൾ ചെയ്തുകൊണ്ട് ഒരാൾ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അള്ളാഹു അടിമയെ സ്നേഹിക്കുന്ന അവസ്ഥയാകും എന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ഹദീസിന്റെ ബാക്കി നമുക്കറിയാം. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവന്റെ കാഴ്ച ഞാനാകും. പണ്ഡിതന്മാർ വിശദീകരിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് ഇസ്മത്ത് നൽകും, കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒരു അവയവം കൊണ്ടും ഹറാമു ചെയ്യാത്തൊരവസ്ഥയുണ്ടാകും. അള്ളാഹുവിന് തൗഫീഖും ഇസ്മത്തും പാപസുരക്ഷ നൽകും എന്നൊക്കെ ഈ ഹദീസിന്റെ ആശയമായി വിശദീകരിച്ചത് കാണാം. അപ്പോൾ വിലായത്തിലേക്കുള്ള അള്ളാഹുവിന്റെ വലിയാവാനുള്ള മാർഗം ഇതാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമ അദ്ദേഹം പറയുകയാണ്, വലിയ ആരാണെന്ന് ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഷെയ്ഖിന്റെ വാദം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അസല്, അത് അദ്ദേഹം ഉദാഹരണ സഹിതം പറയുകയാണ്. വയക്ഫി ഫിഹാദ, അള്ളാഹുവിന്റെ വലിയ ആരാണ്, പിശാജിന്റെ വലിയ തെമ്മാടി ആരാണെന്ന് മനസ്സിലാക്കാൻ മൂന്നായത്തുകൾ മതി. ഖുർആനിലെ ശൈഖ് ഖുർആൻ എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, ഖുർആനുമായിട്ട് എത്ര അടുത്ത ബന്ധമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിലെ മൂന്നേ മൂന്നായത്തുകൾ അതുണ്ടെങ്കിൽ ഒരു വലിയ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തേത് ആയത്തുൻ ഫി സൂറത്തി ആലി ഇംറാൻ, ആലി ഇംറാനിലെ ഒരു ആയത്താണ്. വഹിയ ഖൗലുഹു തആല ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ്, പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാവ് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാവ് ചെയ്യുക. യുഹിബ്ബുകുംല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹു സ്നേഹിക്കുന്നവരാണല്ലോ വലിയ എന്ന് പറയുന്നത്. ഈ ആയത്തിൽ വലിയ എന്നുള്ള വാക്കില്ല, പക്ഷെ ശൈഖ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കി ഇത് വലിയനെ കുറിച്ചുള്ള ആയത്താണ്. അല്ലെങ്കിൽ ഈ ആയത്തിന്റെ ആശയത്തിന്റെ പരിധിയിൽ ഔലിയാക്കളുടെ സിഫത്ത് എന്നൊരു കാര്യം കൂടി ഉൾപ്പെടുന്നുണ്ട്. അതെന്താണ്? ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാവ് ചെയ്യുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാവ് ചെയ്ത ആളാണ് വലിയെന്ന് പറയുന്നത്. ഈ ആയത്ത് തന്നെ മതി, നമുക്ക് മൂന്നായത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാരെയൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. അപ്പൊ ഒരു ശരിയായ വലിയ എന്ന് പറയുന്നവൻ സുന്നത്ത് അത് വളരെ നിർബന്ധ ബുദ്ധിയോടെ കണിശതയോടെ പിന്തുടരുന്നവനായിരിക്കും. സുന്നത്ത് പിന്തുടരണമെങ്കിൽ എന്ത് വേണം? സുന്നത്തിനെ കുറിച്ചുള്ള ഇൽമു വേണം. അപ്പൊ ഹദീഫൊക്കെ പഠിച്ച് അത് ഇത്തിബാഹ് ചെയ്ത് അതിൽ കാർക്കശ്യമുള്ള ഒരാളായിരിക്കും വലിയെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിന്റെ നേരെ വിപരീതം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ വലിയ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണ്. സുന്നത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഒരിക്കലും ഇൽമിന്റെ ഒരു സാദസ്യം ഇരുന്നിട്ടില്ലാത്ത, വീട്ടിൽ വാതിലടച്ചിരുന്ന് ജമാഅത്തിൽ പോലും പോകാത്ത ഒരു പിശാജാണ് യഥാർത്ഥത്തിൽ വലിയെന്ന് അറിയപ്പെടുന്നത്. ഇതിനൊക്കെ എതിർക്കുന്ന ആള് അവൻ ഔലിയാക്കളുടെ ശത്രുവായിട്ടാണ് സമൂഹത്തിൽ അറിയപ്പെടുക, മഹാന്മാരുടെ ബഹുമാനമില്ലാത്തവനായിട്ടാണ് അറിയപ്പെടുക. യഥാർത്ഥത്തിൽ ഈ ആയത്ത് മതി വലിയനെ തിരിച്ചറിയാൻ. രണ്ടാമത്തെ ആയത്ത് ആയത്തുൻ ഫി സൂറത്തുൽ മാഇദ, സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞു, വഹിയ ഖൗലുഹു തആല യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യാതി അല്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അല്ലയോ മുഅ്മിനീങ്ങളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ ആരാണോ തന്റെ ദീൻ ഉപേക്ഷിച്ച് മുർത്തദ്ദായി പോകുന്നത്. പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത് കാണാം, ഇവിടെ മുർത്തദ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നുകിൽ വ്യക്തമായ മുർത്തദ്, ഇസ്ലാം ഉപേക്ഷിച്ച് കാഫിറായിപ്പോയി. രണ്ടാമത്തേത് ഇസ്ലാമിന്റെ ഒരു ഭാഗം, കുറെ അമലുകൾ ഒരാൾ ഉപേക്ഷിച്ചു, ഇസ്ലാമിന്റെ കുറെ കൽപ്പനകൾ ഒരാൾ ഉപേക്ഷിച്ചു, ദീൻ ദുർബലമായിപ്പോയി. അങ്ങനെയായാൽ അള്ളാഹു ദീൻ പൂർണ്ണമായി പാലിക്കുന്ന നല്ല ദീനുള്ള ആളുകൾ കൊണ്ടുവരും. നമ്മൾ ദീൻ പാടെ ഉപേക്ഷിച്ച് കാഫിറായി പോയാൽ അള്ളാഹു മുസ്ലിമുകളായ ആളുകൾ കൊണ്ടുവരും. ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ദുർബലരായാൽ നമ്മൾ അള്ളാഹു ശക്തരായ ആളുകൾ കൊണ്ടുവരും. ഈ ആയത്ത് യഥാർത്ഥത്തിൽ പേടിപ്പിക്കുന്ന ഒരായത്താണ്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വിഷമം തോന്നും. ഒരു പക്ഷേ നമുക്കൊക്കെ ഹിദായത്ത് കിട്ടിയ തുടക്കത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇസ്തിഖാമത്തിലേക്ക് വന്ന ഈ ദീനിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ കാലത്ത് നമുക്ക് ആവേശപൂർവ്വം ദീൻ കൊണ്ടു നടന്നിട്ടുണ്ടാകും, അമലുകൾ ചെയ്തിട്ടുണ്ടാകും. പിന്നീട് നമ്മൾ ദുർബലരായിരിക്കും. ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, നമ്മൾ നിന്നിരുന്ന ഒന്നാമത്തെ സൊഫിൽ പുതിയ ആളുകൾ വന്നിട്ടുണ്ടാകും, പുതിയ ചെറുപ്പക്കാരായ ആളുകൾ, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ, പുതിയ പുതിയ ആളുകളെ കാണാം. അല്ലെ, സ്ത്രീകൾ ആദ്യകാലത്തൊക്കെ ഹിജാബ് ഇട്ടിരുന്ന, പിന്നെ പതുക്കെ പതുക്കെ അതിൽ തസാഹുൽ കാണിച്ചിട്ടുള്ള ആളുകൾ, അപ്പോൾ പുതിയ പുതിയ ആളുകൾ വരും. ഇന്നലെ വരെ കാഫിറായിരുന്ന ആളായിരിക്കും ചിലപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവൾ ഈ ഹിജാബ് മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടാകും. അതുപോലെ പുരുഷന്മാർ അവരുടെ അമലുകളിൽ മത്സരത്തോടെ മുന്നേറുന്നത് കാണാൻ പറ്റും. ഇതൊരു പക്ഷേ അള്ളാഹു നമ്മെ ഒഴിവാക്കിയത് കൊണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആയത്താണിത്. അതോടൊപ്പം ഈ ആയത്തിൻ്റെ ഒരു ആശയം എന്താണ്? ഒരു വലിയ ആരാണ് എന്നൊരു കാര്യം ഈ ആയത്ത് വിശദീകരിക്കുന്നത്. അതെങ്ങനെയാണ്? വലിയ എന്നുള്ള വാക്ക് ഈ ആയത്തിലുമില്ല. എങ്ങനെയാണ് ശൈഖ് അത് മനസ്സിലാക്കിയത്? മയ്യർത്തദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾ ആരാണോ ദീൻ ഉപേക്ഷിക്കുന്നത്. അപ്പൊ ദീൻ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. പൂർണ്ണമായ ഉപേക്ഷയുണ്ട്, അതുപോലെ ഭാഗികമായി ദീൻ ക്ഷയിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ തീരെ ദീൻ യാതൊരു ക്ഷയവും പറ്റാത്ത ആളുകളാണ് വലിയെന്ന് പറയുന്നത്. അപ്പൊ വലിയ ആരാണ് എന്ന് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാന തആല വിശദീകരിച്ചു. ആ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് എന്തൊക്കെയാണ്? യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹു അവരെ സ്നേഹിക്കും, അവർ അള്ളാഹുവിനെ സ്നേഹിക്കും. അദില്ലത്തിനാൽ മുഅ്മിനീന അഇസ്സത്തിനാൽ കാഫിരീൻ, മുഅ്മിനീങ്ങളോട് വിനയം കാണിക്കും, താഴ്മ കാണിക്കും, അതുപോലെ കാഫിരീങ്ങളോട് ഇജ്ജത്തോടു കൂടി പെരുമാറും. ഇപ്പൊ ഈ ആയത്തിൽ വലിയ ആരാണ് എന്ന് പറയുന്ന ഭാഗം എവിടെയാണ്? മയ്യർത്തദ്ദ മിൻകും, ദീൻ തീരെ ഉപേക്ഷിക്കാത്തവനാണ് വലിയ. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്ന് പറഞ്ഞാൽ ഇവർ വലിയാണ് എന്ന് മനസ്സിലായി. കാരണം അള്ളാഹു സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു സ്നേഹിക്കുന്നവന്റെ പ്രത്യേകത മയ്യർത്തദ്ദ മിൻകും, അള്ളാഹു ഇവരെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? കുറച്ചാളുകളുടെ ദീൻ ദുർബലമായതുകൊണ്ടാണ്. അപ്പൊ ദീനിൽ യാതൊരു ദൗർബല്യവും ഇല്ലാത്ത ആളുകളാണ് വരുന്നത്. അപ്പൊ വലിയ എന്ന് പറഞ്ഞാൽ അവന് ദീനിൽ യാതൊരു കേടുപാടുകളും ഉണ്ടാവുകയില്ല, ഒരു കൽപ്പനയിലും അവൻ വീഴ്ച വരുത്തുകയില്ല, ഒരു വിലക്കും അള്ളാഹു വിലക്കിയത് അവൻ ചെയ്യുകയില്ല. ഇതാണ് ഒരു വലിയന്റെ വിശേഷണം എന്ന് ആയത്ത് മനസ്സിലാക്കാം. ഷേഖ് പറയുന്ന അടുത്ത ആയത്ത് ആയത്തുൻ ഫി യൂനുസ്, സൂറത്ത് യൂനുസിലെ ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? വഹിയ ഖൗലുഹു തആല അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഒന്നും പേടിക്കേണ്ടി വരികയില്ല. ആലോചിച്ച് നോക്കൂ, ഈ വിലായത്ത് എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ ഒരു ഫളു മഹത്വം യാത്രയിൽ മനസ്സിലാക്കാം. ഒരു പേടിയും ഉണ്ടാവുകയില്ല. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒന്നും പേടിക്കേണ്ടി വരികയില്ല. വലാ യഹ്സനൂൻ വലാഹും യഹ്സനൂൻ, കഴിഞ്ഞുപോയ ഒന്നിനെ കുറിച്ചും അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, അല്ലെ, ഈ പേടിയും ദുഃഖവും എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഖിറവും അതിൽ ഉൾപ്പെട്ടു. മരിക്കുന്ന സമയത്താണ് അത് ഏറ്റവും കൂടുതൽ പ്രകടമാവുക. അവർ കടന്നു ചെല്ലാനിരിക്കുന്ന ആഖിറത്തിനെ കുറിച്ച് അവർക്കൊന്നും പേടിക്കേണ്ടി വരികയില്ല. സ്വർഗമായിരിക്കും, മലക്കുകൾ അവർ സന്തോഷവാർത്ത അറിയിച്ചിട്ടാണ് മരിപ്പിക്കുന്നത്. അതുപോലെ ദുനിയാവിൽ കഴിഞ്ഞുപോയ സുഖങ്ങളെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരികയില്ല, കാരണം ഇതിനേക്കാൾ വലിയ സുഖത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ സന്തോഷത്തോടെ മരിക്കുന്ന അവസ്ഥ ഒരു വലിയനുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫളൽ കൊണ്ട് നമുക്ക് ഈ കൂട്ടരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ആളുകളെ കുറിച്ച് പറഞ്ഞു, അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ മുഅ്മിനീങ്ങളായിരിക്കും മുത്തഖീങ്ങളായിരിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, ഹറാമാക്കിയത് ഉപേക്ഷിക്കുക. അപ്പോൾ ഒരു ഹറാമും ചെയ്യാത്തവനായിരിക്കും വലിയ. വല്ലപ്പോഴും സംഭവിച്ചേക്കാം, പക്ഷെ അടിസ്ഥാനം എന്തായിരിക്കും? അവരൊരു ഹറാമും ചെയ്യുകയില്ല, ചെയ്താൽ ഉടനെ തൗബ ചെയ്യും. ഇതാണ് ഒരു വലിയ പ്രത്യേകത. ഈ മൂന്ന് ആയത്തുകൾ മുൻനിർത്തി ആലോചിച്ച് നോക്കിയാൽ യഥാർത്ഥ വലിയ ആരാണ്, അതുപോലെ വ്യാജനായ വലിയ ആരാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് ഇത് പറയാനുള്ള കാരണം നമുക്കറിയാം, അദ്ദേഹം ദാവത്ത് ചെയ്ത സമൂഹം എന്തായിരുന്നു അന്ന്. ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായി ആളുകൾ ഔലിയാക്കന്മാരെ ആരാധിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ വലിയ എന്ന് പറയുന്ന ഈ സ്ഥാനം കൊടുത്തിട്ടാണ് ഈ ശിർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ വലിയ ആരാണ് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തതാണിത്. സാന്ദർഭികമായി ഒരു കാര്യം പറയാനുള്ളത്, അല്ലെ, ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരുടെ കുറേ കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത് കാണാൻ പറ്റും. ചില ആളുകൾ ഇതൊക്കെ ചെവി കൊടുത്ത് ഇതൊക്കെ കേട്ട് ഒരു തമാശയായി കാണുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവരുടെ മനസ്സിൽ പിശാച് തോന്നിപ്പിക്കും, ഞാനിത് ചെയ്യുന്നത് ദാവത്തിന് വേണ്ടിയാണ്, ഇവന്റെ കഥയൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്നൊരു ക്ലിപ്പ് മുറിച്ചെടുത്ത് ഇവരുടെ അവസ്ഥ ആളുകൾക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രചരിപ്പിക്കാം, അതിനു വേണ്ടിയാണ് ഞാനിത് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്, അങ്ങനെ ആളുകളെ താക്കീത് ചെയ്യാൻ വേണ്ടി ബാത്തിൽ കേൾക്കുക എന്നുള്ളത്. പക്ഷേ ആർക്ക്? അറിവുള്ള ആളുകൾക്കാണ്, കുറെ കാലം ദീൻ പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ്. അല്ലാത്തൊരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഇങ്ങനെയുള്ള സംസാരം കേട്ട് ഇവരുടെ കള്ളക്കറാമത്തിൻ്റെ കഥകൾ കേട്ട് അതിൻ്റെ കൂടെ അവരുണ്ടാക്കുന്ന ശുഭഹത്തുകൾ, അവരുടെ ദലാലത്തുകൾ, അതിനൊക്കെ ചെവി കൊടുക്കാൻ ആരാണ് നമുക്ക് അനുവാദം തന്നത്? അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ അള്ളാഹു നൽകിയ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന പേടിയില്ലാത്തത് കൊണ്ടാണ്. ചില ആൾക്കാർ തോന്നും അതിപ്പോൾ വളരെ സങ്കീർണമായ മസലകളൊക്കെ ആണെങ്കിൽ നമ്മൾ പഴച്ചു പോകും, പക്ഷെ തൗഹീദിന്റെ കാര്യത്തിൽ നമ്മളങ്ങനെ പഴക്കോ എന്ന് നമുക്ക് തോന്നും. ആ തോന്നൽ ശരിയല്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തോന്നിയിട്ടില്ല. വജ്നുബ്നി വബനീ അൻ നഅബുദുൽ അസ്നാം, ബിംബാരാധകരാകുന്നതിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ കാക്കണമെന്ന് നബിമാരുടെ ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ മുൻഗാമികൾ പലരും ഇങ്ങനെ പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം തൈമി റഹിമഹുള്ള എന്ന താബി പറഞ്ഞു, വമയ്യഅമനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെക്കാൾ ഈമാനുള്ള ആരാണ് പിന്നെ ഉള്ളത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിച്ച ഈ കാര്യം, അത് നമുക്ക് ചെയ്യാനുള്ള അനുവാദമുള്ളത് എപ്പോൾ മാത്രമാണ്? വളരെ ചുരുങ്ങിയ ഒരു വൃത്തത്തിലാണ് നമുക്ക് അതിന് അനുവാദമുള്ളത്. ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി, ഇവർക്ക് ഖണ്ഡനം കൊടുക്കാൻ വേണ്ടി യോഗ്യരായ ആളുകൾക്ക് മാത്രം. അങ്ങനെ യോഗ്യരായ എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, യജിദുർ റജുലു അൽ കിതാബ്, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചില കിതാബുകൾ കിട്ടും. ഇമാം അഹമ്മദിനോട് പറയുകയാണ്, ചില കിതാബുകൾ കിട്ടും, ഫീഹി അഹദീസു റദിയ, അതിൽ മോശമായ ഹദീസുകളുണ്ട്. മോശമായ ഹദീസ് എന്ന് പറഞ്ഞാൽ ളൈഫായ മൗദുആയ ഹദീസുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില കിതാബുകൾ കിട്ടും. ആ കിതാബിൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ചീത്തയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തോന്നിവാസമല്ല, എന്തെങ്കിലും കുഫറുണ്ടെന്നല്ല. ആ ഹദീസു റദിയ എന്ന് പറഞ്ഞാൽ ളൈഫായ മൗദുആയ ഹദീസുകൾ ആ കിതാബിലുണ്ട്. അങ്ങനെയുള്ള കിതാബുകൾ കിട്ടിയാൽ എന്തു ചെയ്യണം? ഇമാം അഹമ്മദ് റഹിമഹുള്ള പറഞ്ഞു, യുമസ്സിഖുഹു, അവനത് കീറിക്കളയ, ഒന്നും ചെയ്യാനില്ല, ഒഴിവാക്കുക. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് സാധാരണക്കാരോടാണ്. അത് പഠിക്കാനുള്ള കഴിവുള്ള, കുറെ കാലം ദീൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അനുവാദമുണ്ട്. അവർക്കത് നോക്കി സ്വഹീഹും ളൈഫും വേർതിരിക്കുകയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ സാധാരണക്കാർ അതിന് ചെവി കൊടുക്കാൻ പാടില്ല. ഈ ഒരു മണിക്കൂറുള്ള ഒരു ദജ്ജാലിന്റെ പ്രസംഗം, അതിൽ എത്രമാത്രം ശുഭത്തിൽ അവൻ പറയുന്നുണ്ടാകും. തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് നയിക്കുന്ന എത്രമാത്രം ദലാലത്തിന്റെ വാദങ്ങൾ അവൻ പറയുന്നുണ്ടാകും. അതൊക്കെ കേട്ടിട്ട് അതിന് രണ്ട് മിനിറ്റുള്ള ഒരു തമാശ മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് കേൾക്കുന്നത്. അതൊരിക്കലും ഈമാനിന് വില കൊടുക്കുന്ന, നമുക്ക് കിട്ടിയ ഹിദായത്തിന് വില കൊടുക്കുന്ന ഒരാൾക്ക് യോജിച്ച പ്രവൃത്തിയല്ല. മുൻഗാമികൾ അങ്ങേയറ്റം പേടിച്ചിട്ടുള്ള കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കയ്യിൽ തൗറാത്തിന്റെ ഒരു ഏട് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അമുതഹവ്വിഖൂന യാ ഇബ്നുൽ ഖത്താബ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നശിക്കുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നു പോയി. ആരോടാണ് ഈ പറയുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കണ്ടാൽ പിശാജ് വേറെ വഴിക്ക് പോകും. അങ്ങനെയുള്ള ഈ ഉമറിനേക്കാളും ഈമാനുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പണി ചെയ്യാനും പാടില്ല. അത് വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ മാത്രം, അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം കഴിവുള്ളവർക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയുള്ള ആളുകൾ ഔലിയാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ അവസ്ഥ പിന്നീട് എന്തായി മാറി? യഥാർത്ഥ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഇന്ന് നിലവിലുള്ള ഔലിയാക്കന്മാരുടെ അവസ്ഥ, അന്നുള്ള ഔലിയാക്കൾ തന്നെയാണ് ഇന്നും സമൂഹത്തിലുള്ളത്. അദ്ദേഹം പറയുകയാണ്, തുമ്മ സ്വാറൽ അംറു ഇൻദ അക്സരി മൻ യദ്ഇൽ ഇൽം, ഇൽമുണ്ട് എന്ന് പറയുന്ന പലരുടെയും അവസ്ഥ, അന്നഹു മിൻ ഹുദാത് വ അന്നഹു മിൻ ഹുദാത്തിൽ ഖൽഖി വ ഹുഫാദി ശറഅ, അല്ലെ, വലിയ ഹാഫിളാണ്, വലിയ പിന്നെ ഇൽമുള്ള ആളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും പറയാൻ തുടങ്ങി. അന്നൽ ഔലിയാ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ലാ ബുദ്ദ ഫീഹി മിൻ തർക്കി ഇത്തിബാഇ റസൂൽ, റസൂലിനെ പിന്തുടരുന്നത് ഉപേക്ഷിച്ചാലേ വലിയ ആവുകയുള്ളൂ, അല്ലെ, ഇത്തിബാഇ ചെയ്യുന്നവനാണ് വലിയ എന്നുള്ളതിന്റെ ആയത്തൊക്കെ നമ്മൾ കേട്ടു. എന്നിട്ടെന്തായിപ്പോ ഇന്നത്തെ അവസ്ഥ എന്താണ്? റസൂലിനെ കൈവിട്ടാൽ മാത്രമേ, ശരീഅത്ത് ഉപേക്ഷിച്ചാൽ മാത്രമേ വലിയ ആവുകയുള്ളൂ എന്നിടത്തെത്തി. ഇത് അദ്ദേഹം അവരെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല, യാഥാർത്ഥ്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, കുറെ കാലം ഇബാദത്ത് ചെയ്ത് പിന്നെ അവന്റെ ദറജ ഉയർന്നു, വഅബ്ദ റബ്ബക ഹത്ത യതിയക യഖീൻ, യഖീനായി. അവരുടെ അടുത്ത് ഇതിനൊക്കെ സാങ്കേതിക പദങ്ങളുണ്ട്, ഫനാ എന്ന് പറയും. കുറെ കാലം ശരീഅത്ത് പാലിച്ച് ജീവിക്കുക, ശരീഅത്ത് പാലിച്ച് കുറെ കാലം ജീവിച്ചാൽ പിന്നെ ഹഖീഖത്തിലെത്തും, അവന് ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാകും, ഇബാദത്ത് കൊണ്ടുള്ള ലക്ഷ്യം അവന് നേടിക്കഴിഞ്ഞു. വഅബ്ദ റബ്ബക ഹത്ത യതിയക യഖീൻ, യഖീൻ അവന് കിട്ടി, യഖീൻ കിട്ടുന്നതുവരെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു പറഞ്ഞത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? യഖീനായ കാര്യം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അല്ലെ, മരിക്കുന്നതുവരെ ഇബാദത്ത് ചെയ്യുക. ആ ആയത്തൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ട് അവൻ യഖീനായി, ഫനായി, ഹഖീഖത്ത് കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഇബാദത്തുകൾക്ക് അവസാനിപ്പിച്ച് ശരീഅത്തിന്റെ കൽപ്പനകൾക്ക് ഉപേക്ഷിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ജമാഅത്തൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ റസൂലിനോടുള്ള ഇത്തിബാഇ പരസ്യമായി തന്നെ പിൻവലിച്ചുകൊണ്ട് മാത്രമേ വലിയാവാൻ സാധിക്കുകയുള്ളൂ. വല്ലപ്പോഴും സംഭവിക്കുന്ന വീഴ്ചകളെ കുറിച്ചല്ല പറയുന്നത്, ഇത്തിബാഇ എന്ന് പറയുന്ന ഒരു സംഗതി ഇനി എനിക്ക് ബാധകമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കാഫറായി കഴിഞ്ഞതിന് ശേഷമാണ് അവൻ വലിയ എന്നുള്ള സ്ഥാനം അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള അവസ്ഥ പിന്നീടുണ്ടായി. വമൻ തബിഅഹും ഫലൈസ മിൻഹും, ആരാണോ ഇത്തിബാഇ ചെയ്യുന്നത് അവൻ വലിയല്ല എന്ന് ഉലമാക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയാൻ തുടങ്ങി. വലബുദ്ദ മിൻ തർക്കിൽ ജിഹാദ്, അതുപോലെ ജിഹാദ് ഉപേക്ഷിക്കണം. ഷെയ്ഖിന്റെ കാലത്ത് ജിഹാദ് നിലവിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കാലത്ത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെയും അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുള്ള എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഷിർക്കിന്റെ നാടുകൾക്കെതിരെ അവരുടെ പരിസരത്തുണ്ടായിരുന്ന ഖബർ പൂജകർക്കെതിരെ യുദ്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ ഒഴിവാക്കി തൗഹീദിന് വേണ്ടിയുള്ള ഈ ജിഹാദും ദഅവത്തും ഒക്കെ ഉപേക്ഷിച്ചാൽ മാത്രമേ വലിയാവുകയുള്ളൂ എന്ന് ആളുകൾ പറയുന്നിടത്തെത്തി. വലാബുദ്ദ മിൻ തർക്കിൽ ഈമാനി വത്തഖ്‌വ, ഈമാനും തഖ്‌വയും ഒന്നും പാടില്ല എന്ന് പറയുന്ന അവസ്ഥയെത്തി. ഫമൻ തഅഹദ ബിൽ ഈമാനി വത്തഖ്‌വ, ഈമാനും തഖ്‌വയും ഒക്കെ ഉപദേശിച്ച് നടക്കാൻ തുടങ്ങിയാൽ, ഫലൈസ മിൻഹു, അവനൊന്നും പിന്നെ വലിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, എവിടെയെങ്കിലും വലിയ എന്ന് പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന വലിയമാര്, യഥാർത്ഥ ഔലിയാക്കളെ കുറിച്ചല്ല പറയുന്നത്, ഈ വ്യാജ ഔലിയാക്കന്മാർ, വലിയ എന്ന അവരുടെ ശിഷ്യന്മാർ അവരെ കുറിച്ച് പുകഴ്ത്തി പാടുന്ന ആളുകൾ, അവരാരെങ്കിലും ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുന്നതായി, തഖ്‌വ കൊണ്ട് ഉപദേശിക്കുന്നതായി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളില്ല. ഹറാമു ഹലാൽ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന, അവരെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, ദഅവത്ത് ചെയ്യുന്ന, ബാത്തിലിനെതിരെ സംസാരിക്കുന്ന ഒരു വലിയനെയും കാണാൻ സാധിക്കുകയില്ല. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ് ഇത് അവസാനിപ്പിച്ചുകൊണ്ട്, യാ റബ്ബന നസ്അലുക അൽഅഫ്വ വൽആഫിയ ഇന്നക സമീഉ ദുആ, അല്ലാഹുവേ, ഞാൻ നിന്നോട് അഫും ആഫിയത്തും ചോദിക്കുകയാണ്. നീ ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷ നൽകണം എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്ത് നൽകിയവനല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയവനല്ലാതെ ഈ ഫിത്നയിൽ നിന്ന്, ഇങ്ങനെയുള്ള തൽബീസുകൾ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അല്ല, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. ഒരു അസറിൽ കാണാം, ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ അമിത്നാ അൽ ഇസ്ലാം, അള്ളാഹുവെ മുസ്ലിമായിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചു. അത് കേട്ടപ്പോൾ ഇമാം അഹമ്മദ് റഹിമഹുള്ള പറഞ്ഞു, അലൽ ഇസ്ലാമി വസുന്ന, മുസ്ലിമും അതുപോലെ ഒരു സുന്നിയായിക്കൊണ്ട്, യഥാർത്ഥ സുന്നത്തിലായിക്കൊണ്ട് മരിപ്പിക്കാൻ നീ പ്രാർത്ഥിക്കുക എന്ന് ഇമാം അഹമ്മദ് ഉപദേശിച്ചത് കാണാം. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ് അടുത്ത അസൽ, അൽ അസ്ലു സാദിസ് റദ്ദു ശുബ്ഹത്തിൽ ലത്തി വളഅഹ ഷൈത്താൻ ഫി തർക്കിൽ ഖുർആൻ വസുന്ന, ഖുർആനും സുന്നത്തും ഉപേക്ഷിക്കാൻ വേണ്ടി ഷൈത്താൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു ശുബ്ഹത്തുണ്ട്. അവസാനമായി അദ്ദേഹം വിശദീകരിക്കുകയാണ്, വത്തിബാഇൽ ആറായി വല്ലഹവായി അൽ മുതഫർഖത്തിൽ മുഖ്തലിഫ, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന, ജനങ്ങളുടെ ഹവകൾ ആളുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള, അവരുടെ ദേഹേച്ഛകൾ പിന്തുടരുന്നതിലേക്ക്, ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ച് ദേഹേച്ഛകളിലേക്ക് ആളുകൾ നയിക്കാൻ വേണ്ടി, ഹവയിലേക്ക് ആളുകൾ നയിക്കാൻ വേണ്ടി പിശാജ് ഉണ്ടാക്കിയിട്ടൊരു ശുബ്ഹത്തുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അതെന്താണ്? അന്നൽ ഖുർആന വസുന്നത ലാ യഅരിഫുഹുമ ഇല്ല മുജ്തഹിദുൽ മുത്ലഖ്, ഒരു മുജ്തഹിദിന് മാത്രമേ, മുജ്തഹിദ് മുത്ലഖ്, മുജ്തഹിദ് മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കള്, പണ്ഡിതന്മാര്, പണ്ഡിതന്മാരെ തന്നെ പല ദർജയിലായി വേർതിരിച്ചിട്ടുണ്ട്. ഒരാലിമിന് അഞ്ച് ദർജകളുണ്ട് എന്നൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും ഫിഖ്ഹിന്റെ കിതാബുകൾ. അതിൽ ഏറ്റവും ദർജ കൂടിയ ആളാണ് മുജ്തഹിദ് മുത്തലഖ്. മുജ്തഹിദ് മുത്തലഖ് എന്ന് പറഞ്ഞാൽ അവന് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഒരു ഭാഗത്തും ഹദീസിന്റെ കിതാബുകളും കൺമുന്നിൽ വെച്ചിട്ട് അത് തുറന്നു നോക്കിയിട്ട് ഇന്ന കാര്യം ഹലാലാണ് ഹറാമാണെന്ന് പറയാനുള്ള അനുവാദമുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ചില നിബന്ധനകളുണ്ട്. അവർക്ക് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളൊക്കെ പരിഗണിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് അത് തമ്മിൽ താരതമ്യം ചെയ്തിട്ടൊക്കെ വിധി പറയാൻ അനുവാദമുള്ളൂ. ഇത് വിശദമായി ഫിഖ്ഹിന്റെ കിതാബുകൾ കാണാം. ആരാണ് മുജ്തഹിദ് മദ്ഹബ്, ആരാണ് മുജ്തഹിദ് മുത്തലഖ്? മുജ്തഹിദ് മുത്തലഖ് എന്ന് പറഞ്ഞാൽ അവനാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് ഒരു വിധി ഗ്രഹിക്കാനുള്ള അവകാശമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഖുർആനും സുന്നത്തും മനസ്സിലാവുകയുള്ളൂ എന്ന് പിശാജ് ആളുകൾക്കിടെ പ്രചരിപ്പിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ്ലാമിൽ ഇങ്ങനെ മുജ്തഹിദ് എന്നും അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള പണ്ഡിതന്മാരെന്നൊന്നും വേർതിരിവില്ല എന്നാണോ? അല്ല, അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ചില മസ്അലകളുണ്ട്. അല്ലേ, അല്ലാഹു തആല പറഞ്ഞു, മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്. ഖുർആനിൽ മുഹ്കമായ ആയത്തുകളുണ്ട്, വ്യക്തമായ ആയത്തുകൾ, അതാണ് ഉമ്മുൽ കിതാബ്, ഖുർആന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. വഉഖറു മുതശാബിഹാത്ത്, ചില ആളുകൾ ചില ആയത്തുകൾ ആശയക്കുഴപ്പത്തിന് സാധ്യതയുള്ളതുണ്ട്, ആയത്തുകളിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടെന്നല്ല, ആ ആയത്തുകൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വ്യക്തമായി മനസ്സിലാവുകയില്ല. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു. മനസ്സിൽ വക്രതയുള്ളവർ അവരിങ്ങനെ ദുർവ്യാഖ്യാനിക്കാവുന്ന ആയത്തുകൾ എടുത്തിട്ട് ദുർവ്യാഖ്യാനിക്കും. ചില ആയത്തുകൾ ആർക്കും ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും, ഉമ്മമാരെ വിവാഹം ചെയ്യുന്നത് ഹറാമാണ്. ഈ ആയത്ത് ആർക്കും ദുർവ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഒരാൾക്കും സാധിക്കുകയില്ല. നേരെ മറിച്ച് മറ്റ് ചില ആയത്തുകളുണ്ട്, അത് ഒരാൾക്ക് വേണമെങ്കിൽ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ചില ആയത്തുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു റിബ അദ്ഫാൻ മുദാഅഫ, ഇരട്ടി ഇരട്ടിയായി നിങ്ങൾ പലിശ തന്നരുത്. അപ്പോൾ ഒരാൾ ദുർവ്യാഖ്യാനിച്ചു, നേരെ ഇരട്ടിയല്ലാതെ കുറച്ച് പലിശയാണെങ്കിൽ ആവാം, അയാൾ ദുർവ്യാഖ്യാനിച്ചു. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ആയത്തൊരു ശുഭത്തുണ്ടായി. ഇങ്ങനെ യാതൊരു ശുഭത്തിനും സാധ്യതയില്ലാത്ത ആയത്തുകളാണ് മുഹ്കമായ ആയത്തുകൾ എന്ന് പറയുന്നത്. മുഹ്കം എന്താണ്, മുത്തശാബിഹാത്ത് എന്താണെന്നുള്ളത് വിശദമായൊരു ചർച്ചയാണ്. ഏതായിരുന്നാലും ഈ മുത്തശാബിഹായ ആയത്തുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇങ്ങനെയുള്ള ആയത്തുകൾ വമാ യഅലമു തഅ്‌വീലഹു, അതിന്റെ വ്യാഖ്യാനം അറിയുകയില്ല, ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ. അപ്പൊ അള്ളാഹ്ക്ക് മാത്രമേ ഇതിന്റെ വ്യാഖ്യാനം അറിയുകയുള്ളൂ. അവിടെ ആയത്ത് നിർത്തി, വഖഫ്. പിന്നെ വറാസിഹൂന ഫിൽ ഇൽമി യഖൂലൂൻ, ആഴത്തിൽ ഇൽമുള്ള പണ്ഡിതന്മാർ അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിന്റെ ബാക്കി മുന്നോട്ട് പോകും. എന്നാൽ ഒരു ഖിറാഅത്തിൽ ചില മുൻഗാമികൾ ഖുർആൻ ഓതിയത് വമാ യഅലമു തഅ്‌വീലഹു ഇല്ലല്ലാഹു വറാസിഹൂന ഫിൽ ഇൽമ്, അള്ളാഹുവിനും അതുപോലെ ആഴത്തിൽ അറിവുള്ള റാസിഹൂന ഫിൽ ഇൽമ്, ഇൽമിൽ അടിയുറച്ചിട്ടുള്ള ആഴത്തിൽ ഇൽമുള്ള ആളുകൾക്കും ഈ ആയത്തുകളുടെ തഫ്സീർ മനസ്സിലാകും, അവർക്കേ ഇതറിയുകയുള്ളൂ എന്ന് ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതും ശരിയാണ്, രണ്ടും ശരിയാണ്, തഫ്സീറുകളിൽ കാണാവുന്ന വഖഫാണ്. അപ്പോൾ ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ചില മസലകളുണ്ട്, അവർക്ക് മാത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില ആയത്തുകളുടെ തഫ്സീറുകളുണ്ട്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പിശാജുണ്ടാക്കിയ ശുഭത്ത് എന്ന് ശേഖ് വിളിക്കുന്നത് എന്തിനെയാണ്? തൗഹീദ് പോലെ, അതുപോലെ സുന്നത്ത് പിന്തുടരണം, സുന്നത്ത് പിന്തുടരുന്നവനാണ് വലിയ, ശരീഅത്ത് എനിക്ക് ബാധകമല്ല എന്ന് പറയുന്നവൻ കാഫിറാണ്. ഇങ്ങനെയുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ ഖുർആനിൽ ഏറ്റവും മണ്ടനായ സാധാരണക്കാരന് പോലും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരു മുജ്തഹിദ് മുത്തലഖിനെ മനസ്സിലാവുകയുള്ളൂ. നമ്മളിതൊന്നും നോക്കിയാൽ നമുക്ക് തിരിയുകയില്ല, ഖുർആന്റെ അർത്ഥം പഠിക്കാൻ സാധാരണക്കാർക്ക് അവകാശമില്ല എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഇവിടെ പറയുന്നത്. വഹുവൽ മൗസൂഫു ബികദ വകദ, എന്നിട്ട് ഈ മുജ്തഹിദ് മുത്തലഖ് ആരാണെന്ന് ഇവരിങ്ങനെ വിശദീകരിക്കും. ഒരു ആലിമായാൽ നീ ആലിമാണോ എന്ന് ചോദിക്കും, എന്നിട്ട് പറയും ആലിമാവാൻ വേണ്ട ഷർത്തുകൾ, ഇത്ര ലക്ഷം ഹദീസ് ഹിഫ്ളുമാണ്, ഇമാം ഷാഫിക്ക് 10 ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇമാം അഹമ്മദിന് 10 ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ടായിരുന്നു, നിനക്ക് അതുണ്ടോ, നിനക്ക് ഇതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, ഫി അബീബക്കറിൻ വ ഉമർ, ഈ പറയുന്ന വിശേഷങ്ങൾ കേട്ടാൽ ഇത് അബൂബക്കറിനും ഉമറിനും പോലും ഉണ്ടായിട്ടുണ്ടാവില്ല ഈ പറയുന്ന അത്ര യോഗ്യതകൾ, റളിയല്ലാഹു അൻഹു. അവർക്ക് പോലും ഇല്ലാത്ത കുറെ യോഗ്യതകളൊക്കെ പറഞ്ഞിട്ട് അല്ലേ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ എത്രയാണ്, 1000 ഹദീസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്ലാമിലില്ലാത്ത കുറേ നിബന്ധനകൾ, അതായത് ഖുർആന്റെയും സുന്നത്തിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഒരിക്കലും അള്ളാഹും റസൂലും നിർബന്ധമാക്കിയിട്ടില്ലാത്ത കുറേ നിബന്ധനകൾ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കും. ഫഇൻ ലം യകുനിൽ ഇൻസാനു കദാലിക്, അങ്ങനെയുള്ള നിബന്ധനകളൊന്നും നിനക്കില്ലെങ്കിൽ, ഫലിയുഅ്റിദ് അൻഹുമാ, നീ ഖുർആനും സുന്നത്തും മറന്നു കളയുക, അതിലേക്ക് നീ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഫർളൻ ഹത്മൻ, അത് നിനക്ക് ഫർളാണ്, അതായത് ഖുർആൻ പഠിക്കരുത് എന്നുള്ളത് ഫർളാണ്. ലാ ശക്ക വല ഇഷ്കാല ഫീഹി, ഇതിൽ യാതൊരു സംശയവുമില്ല എന്നവർ പറഞ്ഞു കളയും. നമ്മുടെ നാട്ടിലും പതിവുണ്ടായിരുന്ന ഒരു സംഗതിയാണിത്. കുറെ കാലം മുമ്പ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രം, അത് അങ്ങേയറ്റത്തെ യോഗ്യതകളുള്ള സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത, ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ചില ഷർത്തുകളുണ്ടാക്കിയിട്ട് അങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞ് സാധാരണക്കാരെ ഖുർആനിൽ നിന്ന് തടഞ്ഞിരുന്ന കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ചില പണ്ഡിതന്മാരെ പറയുന്നത് കാണാൻ സാധിക്കും. ഈ മുജ്തഹിദ് മുത്തലഖിൻ്റെ നിബന്ധനയൊക്കെ വിശദീകരിച്ചിട്ട് ഷാഫി മദ്ഹബിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഈ നിബന്ധനകളൊത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉലമാക്കളുടെ ഇടയിൽ തന്നെ അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ യോഗ്യതകളുള്ള ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളെ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് അകറ്റാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഷെയ്ഖ് അവസാനമായി പറയുന്നു, ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ്, അവനാണ് എല്ലാ സ്തുതികളും അർഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര വിശദീകരിച്ചിട്ടുണ്ട്, ഷറഅിലും വിശദീകരിച്ചിട്ടുണ്ട്, ഖദറിലും വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹു തആല ഈ അസ്ലുകൾ ഇത് പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കും എന്ന കാര്യം അവന്റെ ഖദറിന്റെ ഭാഗമായി അവന്റെ സൃഷ്ടികളിൽ അവൻ പ്രകടമാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഫിറദ്ദിഹാദി ഹിശുബത്തിൽ മൽഊന, ഈ ശബിക്കപ്പെട്ട ശുഭത്ത് അത് റദ്ദ് ചെയ്തുകൊണ്ട് അതിന് മറുപടി ആയിക്കൊണ്ട് അള്ളാഹു തആല എത്ര എത്ര വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മിൻ വുജൂഹിൻ ശത്ത, പല രൂപത്തിൽ, ബലഗത് ഇലാ ഹദ്ദി ദറൂരിയാത്തിൽ ആമ്മ, ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായ രൂപത്തിൽ ഒരു അടിസ്ഥാനപരമായ കാര്യം എന്നുള്ള നിലയിൽ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. വലാക്കിൻ അക്സറ അന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഈ റിസാല അവസാനിപ്പിക്കുന്നത്, ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ, അവരുടെ കഴുത്തിൽ നാം ഒരു വിലങ്ങ് വെച്ചിട്ടുണ്ട്. ഇലൽ അദ്ഖാനി, അവരുടെ താടിയെല്ലുകൾ വരെ, ഫഹും മുഖ്മഹൂൻ, അവർ ആ വിലങ്ങിൽ ബന്ധിതരാണ്. വജഅൽനാ മിം ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ, അവരുടെ മുന്നിലും പിന്നിലും ഒരു തടസ്സം നാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫഅഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അവരുടെ കണ്ണിന്റെ കാഴ്ച നാം മായച്ചു കളഞ്ഞിരിക്കുകയാണ്, അവർക്ക് കാഴ്ചയില്ല. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും, അവരെ താക്കീത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും സമമാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്ര വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിന്റെ ഉത്ബോധനം ഖുർആൻ അത് പിന്തുടരുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളെ മാത്രമാണ് താങ്കൾ ഉപദേശിക്കേണ്ടതുള്ളൂ. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും വലിയ അജ്റും ഒരുക്കിയിട്ടുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ഈ ആയത്ത് കാഫിറുകളെ കുറിച്ചുള്ളതാണ്. സൂറത്ത് യാസീനിൽ മുശരിക്കുകളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞ ആയത്താണ്. എത്ര ആയത്തുകൾ കണ്ടാലും വിശ്വസിക്കുകയില്ല എന്ന് വാശി പിടിച്ചിട്ടുള്ള മുആനിദീങ്ങളായിട്ടുള്ള താർക്കികന്മാരായിട്ടുള്ള കാഫിറുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഷെയ്ഖ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എഴുതിയ ഈ റിസാലയിലൂടെ ഇക്കാര്യം പറഞ്ഞത്? മുൻഗാമികളായ പല പണ്ഡിതന്മാരും, ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറുകളെ കുറിച്ചൊരു ആയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആയത്ത് നിഷേധികളെ കുറിച്ചാണ്, മുശ്രിക്കുകളെ കുറിച്ചാണ്. എന്നാലും ആ ആയത്തിൽ പറഞ്ഞ സ്വഭാവം ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ അവനും ആ ആയത്ത് ബാധകമായിരിക്കും. നമുക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഫാത്തിമ റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരെയും വിളിച്ചുണർത്താൻ വേണ്ടി, നമസ്കാരത്തിന് വിളിച്ചുണർത്താൻ വേണ്ടി പോയി, ഉറങ്ങിപ്പോയതാണ്, ഉണരാൻ വൈകിപ്പോയി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ഇന്ന അർവാഹൻ അലൈഹി സബ് ഇദീന, റൂഹ നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഉറക്കം തന്നെ റൂഹ പിരിയുകയാണ്, അത് നമ്മുടെ കയ്യിലല്ലല്ലോ അതിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങിപ്പോകുന്ന വഴിക്ക് പറഞ്ഞു, വഖാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല, മനുഷ്യൻ വലിയ താർക്കികനാണ് എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ടാണ് മടങ്ങിയത്. ഈ ആയത്ത് ആരെ കുറിച്ചുള്ളതാണ്? പരലോകം നിഷേധിക്കുന്ന ആളുകളെ കുറിച്ചുള്ളതാണ്, കാഫിരിങ്ങളെ കുറിച്ചുള്ള ആയത്താണ്. അവിടെ അലി റളിയല്ലാഹു അൻഹു കുറിച്ച് ആയത്ത് ഓതാൻ കാരണം എന്താണ്? ആ ആയത്തിന്റെ ഹഖീഖത്ത് ഉദ്ദേശോദിയതല്ല, പക്ഷേ തർക്കം എന്നുള്ള ആ ഒരു വാക്ക് അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. ആ തർക്കം ഒരിക്കലും മുശ്രിക്കുകളുടെ തർക്കം പോലെയല്ല, അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ആ സന്ദർഭത്തിൽ ഓതുകയുണ്ടായി. ഇതുപോലെ ഏതൊരു കാര്യം, അത് ആ ആയത്ത് ആരെക്കുറിച്ച് ഇറങ്ങിയതാണെങ്കിലും അതിൽ പറയുന്ന സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ നമ്മളത് സൂക്ഷിക്കാൻ വേണ്ടി, അവരെപ്പോലെ ആകരുത് എന്നുള്ള ഒരു താക്കീദിന് വേണ്ടി, തഹദീറിന് വേണ്ടി ആ ആയത്ത് ഓതുന്നതിൽ തിരക്കേടില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇവിടെ ഈ ആയത്ത് ഓതിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഈ റിസാല അവസാനിപ്പിക്കുകയാണ്, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാനും ഇത്തിബാ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.